ഐക്യം സ്തുതി ആദ്യം മുതലെന്നെല്ലാം തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ പരിശുദ്ധൻ 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 ഒരുങ്ങളിൽ സ്തുതി ദൈവമായ കർത്താവിന് തിരുനാമത്തിൽ വന്നവനും ബ്രഹ്മാനിക്കുന്നതിനും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഒരുങ്ങളിൽ സ്തുതി ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധപ്പെട്ടവനെ ഞാൻ കൂടുതലാണ് ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവെ ഉണ്ടായ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും കൈക്കൊണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നിനക്ക് സ്തുതി ശുശ്രാവേ നിനക്ക് സ്തുതി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേയും നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ നിന്റെ രാജ്യം വരണമേ നിന്റെ തിരുവശ്വസ്രോത്രപ്പെട്ട ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങൾക്ക് വരണമേ ഞങ്ങളുടെ അടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപവും ഞങ്ങളോടും ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് വിനോദം ഞങ്ങളെ രക്ഷിക്കണമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവിനോട് വാഴ്ത്തപ്പെട്ടവനാകുന്നു നിന്റെ തിരഫലമായ നമ്മുടെ കർത്താവായ യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു ശുദ്ധമുള്ള ഞങ്ങൾ അറിയുമേ ബ്രാൻഡി അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണത്തിൽ ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവെ അനുഗ്രഹീത സന്ധ്യയ്ക്കായി നമ്മയോടെ സ്തുതിക്കുന്നു വീണ്ടും നിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാന്റെ കോണം അലഹിന്റെ ആയ ഞങ്ങളെ കീമടയാക്കി ഇതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു നിന്റെ കൃപാസഹായങ്ങൾ തുടർന്നും ഞങ്ങളോട് കൂടെ ഇരിക്കണം വിട്ടുപിരിയാത്ത സ്നേഹമായി ഞങ്ങളെ വഴി നടത്തണമേ എന്റെ അനുഗ്രഹത്താലും നിറയ്ക്കണമേ ഇന്ന് കേൾക്കുന്ന ദൈവികമായിരിക്കുന്ന വചനങ്ങൾ ദൈവമേ ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ആഴത്തിലേക്ക് കൂടുതൽ ഞങ്ങളെ ഉയർത്തുന്നതായി തീരുന്നുണ്ട് അവിടുത്തെ കൃപയാലും അനുഗ്രഹത്താലും സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവികമായിരിക്കുന്ന നൽവരങ്ങൾ കൊണ്ട് കർത്താവേ ശബ്ദത്തിന്റെ പരിധിക്കുള്ളിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരും അനുഗ്രഹിക്കപ്പെടണമേ ഞങ്ങളുടെ രോഗങ്ങളെയും ഞങ്ങളുടെ ഭാരങ്ങളെയും ഞങ്ങളുടെ വൈഷമ്യങ്ങളെയും ഞങ്ങൾ ശക്തിക്കപ്പുറമായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നു ഞങ്ങളുടെ ശക്തിയും ബലവും എല്ലാം ദൈവനാമ മഹത്വത്തിനായിട്ട് സമർപ്പിക്കുവാനും സംഗതിയാക്കണമേ ഇനി ക്ലാസ്സിൽ ദൈവിക അനുഗ്രഹങ്ങൾ ഉണ്ടാകണമേ ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധ റൂഹായിരിക്കും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ ആമേൻ പ്രിയ ദൈവത്തിന്റെ അന്യതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ കർത്താവിൽ അനുഗ്രഹീതരെ ദൈവികമായിരിക്കുന്ന നൽവരങ്ങളോടുകൂടി നമ്മുടെ ഈ ക്ലാസ് അനുഗ്രഹീതമായി മുൻപിലേക്ക് കൊണ്ടുപോകാൻ തക്കവണ്ണം ദൈവം ഇടയാക്കുന്നതിനെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു അതിയോടന്തം ഇതിന്റെ എല്ലാ കാര്യങ്ങളിലും നേതൃത്വം നൽകുകയും ഭാഗഭാഗിത്വം വഹിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ഈ കൂടി വരവും നമ്മുടെ ഈ ക്ലാസ്സുകളും എല്ലാം എപ്പോഴും ഞാൻ ഓർപ്പിക്കുന്ന പോലെ കേവലം പരീക്ഷ എന്നുള്ള അർത്ഥത്തിലല്ല അതിനേക്കാൾ ഉപരി നമ്മുടെ ആത്മീയമായിരിക്കുന്ന ഉന്നതിക്കും ഇടയാകുന്നു എന്നുള്ളതിൽ ദൈവത്തെ സ്തുതിക്കുന്നു MMVS മെമ്പേഴ്സ് മാത്രമല്ല കുടുംബാംഗങ്ങളും ഒക്കെ ചേർന്നിരുന്ന രണ്ട് ഭദ്രാസനങ്ങളിലുള്ളവരൊക്കെ ഈ ക്ലാസ്സുകളിൽ തുടർച്ചയായിട്ട് സംബന്ധിക്കുന്നു എന്നറിയുന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു അതിൽ ദൈവനാമ മഹത്വത്തിനായിട്ട് സമർപ്പിക്കുന്നു ദൈവം കൂടുതലായിട്ട് നമ്മളെ ബലപ്പെടുത്തുകയും വഴി നടത്തുകയും ചെയ്യട്ടെ സംബന്ധിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മൾ അന്നാമയും പാസ്റ്ററും എന്ന നമ്മുടെ പഠന പുസ്തകത്തിലെ 11 അധ്യായങ്ങൾ നമ്മൾ പൂർത്തീകരിച്ചു വിശുദ്ധ കുമ്പസാരം വരെയുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ് കൊണ്ട് പൂർത്തീകരിച്ചു ഇന്ന് വിശുദ്ധ കുർബാന വേദാനുസരണമോ ഹോളി കുർബാന ബിബ്ലിക്കൽ എന്നുള്ള ആ ഒരു ഹെഡിങ് ആണ് ഇന്ന് പ്രത്യേകമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് എനിക്ക് ഒരല്പം കോൾഡ് ഒക്കെ പിടിച്ച് തൊണ്ടയ്ക്ക് ഒരു ചെറിയ പ്രയാസം ഉള്ളത് കൊണ്ട് ആദ്യമേ തന്നെ നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്റെ ശബ്ദത്തിന് ഇടർച്ചയൊക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ടാണെന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുകയും അതിനുണ്ടാകുന്ന തെറ്റുകുറ്റങ്ങൾ ദയവായിട്ട് ക്ഷമിക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു വിശുദ്ധ കുർബാന വേദാനുസരണമോ അന്നമ്മയുടെ ഭവനമാണ് പാസ്റ്റർ പ്രവേശിക്കുന്നു അന്നമ്മ പറയുന്നു പാസ്റ്റർ ഇരുന്നാട്ടെ കണ്ടതിൽ സന്തോഷം സുഖമാണല്ലോ പാസ്റ്റർ പറയുക സ്തോത്രം കർത്താവ് സുഖമായിരിക്കുന്നു, അന്നാമ അല്പം ക്ഷീണിച്ചിരിക്കുന്ന പോലെ തോന്നുന്നല്ലോ. അന്നാമ മറുപടിയായിട്ട് ക്ഷീണിച്ചതൊന്നുമല്ല, ഇന്ന് വിശുദ്ധ കുർബാന അനുഭവിച്ച് പള്ളിയിൽ നിന്നും വന്ന ശേഷം സ്തോത്ര പ്രാർത്ഥനകൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പാസ്റ്റർ, കുർബാന ഒരു ഓർമ്മയ്ക്കായി നടത്തണമെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ? അന്നാമ അതെ. എന്തിന്റെ ഓർമ്മയ്ക്കായി? അന്നാമ തന്നെ ചോദിക്കുക. പാസ്റ്റർ പറഞ്ഞു, പെസഹായുടെ ഓർമ്മയ്ക്കായി. അന്നാമ മറുപടിയായിട്ട് പറയുന്നു, കുഞ്ഞാടിനെ അറുത്താണ് പെസഹ ആചരിക്കുന്നത്, കർത്താവ് എങ്ങനെയാണ് ആചരിച്ചത്? പാസ്റ്റർ, കർത്താവ് കുഞ്ഞാടിനെ അറുത്തില്ല, അപ്പവും മീനും വാഴ്ത്തി കൊടുത്താണ് ആചരിച്ചത്. അന്നാമ എന്തു പറഞ്ഞാണ് വാഴ്ത്തിയത്? പാസ്റ്റർ, എന്റെ ഓർമ്മയ്ക്കായി നിങ്ങളും ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാണ് വാഴ്ത്തി കൊടുത്തത്. അന്നാമ, സ്ലീഹന്മാർക്ക് കൊടുക്കുന്നതിന് മുൻപ് അപ്പം കയ്യിലെടുത്ത് വാഴ്ത്തി എന്ത് പറഞ്ഞു? പാസ്റ്റർ മറുപടിയായിട്ട്, ഇതെന്റെ ശരീരമാകുന്നു. അന്നാമ, വീഞ്ഞു വാഴ്ത്തിയ ശേഷം എന്ത് പറഞ്ഞു? ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിന്റെ രക്തമാകുന്നതെന്ന്. ഇതൊക്കെ ഓർമ്മയെന്നല്ലാതെ മറ്റെന്താണ്? കുർബാനയിൽ ക്രിസ്തു ഉണ്ട്, കുർബാന ഭക്ഷിച്ച ക്രിസ്തുവിനെ തിന്നുകയാണെന്നൊക്കെ പറയുന്നത് സഭക്കാരുടെ മൂഢവിശ്വാസങ്ങളും അനാചാരങ്ങളുമല്ലേ? ഇത് പുരാതനത്വം ഘോഷിക്കുന്ന സഭക്കാരുടെ കാനോനകളിലല്ലാതെ തിരുവെഴുത്തുകളിലുള്ളതാണോ? സുവിശേഷ വെളിച്ചം ഇല്ലാത്ത സാധുക്കളെ കളിപ്പിക്കാൻ കൊള്ളാമെന്നല്ലാതെ ഇതുകൊണ്ട് എന്ത് പ്രയോജനമാണ്? ഒരു ടിപ്പിക്കൽ പന്തക്കോസ് വിശ്വാസിയുടെ പാസ്റ്ററിന്റെ മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുക, കുർബാന ഭക്ഷിച്ചാൽ ക്രിസ്തുവിനെ തിന്നുകയാണെന്ന് പറയുന്നത് നിങ്ങളുടെ തെറ്റായ അനാചാരങ്ങളാണ്, ഇത് കാനോനകളിലും പുരാതനത്വം ഘോഷിക്കുന്ന സഭക്കാരുടെ ചിന്തകളിലുള്ളതല്ലാതെ തിരുവെഴുത്തുകളിലുള്ളതല്ല എന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം. പാവം പിടിച്ച ആൾക്കാരെ കളിപ്പിക്കാൻ കൊള്ളാമെന്നല്ലാതെ ഇതുകൊണ്ട് എന്ത് പ്രയോജനമാണെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അന്നാമ പാസ്റ്ററെ, വിശുദ്ധ കുർബാനയെയും വിശുദ്ധ സഭയെയും പറ്റി ഇത്രയും പരിഹസിക്കാതെ അല്പം കൂടി ബഹുമാനമായി സംസാരിക്കരുതോ? കുർബാനയെ പറ്റിയുള്ള ഞങ്ങളുടെ വിശ്വാസമെല്ലാം വേദാനുസരണമാണെങ്കിൽ ഈ പറഞ്ഞതെല്ലാം അർത്ഥമായി വരികയില്ലേ? പാസ്റ്റർ, അബദ്ധമോ? പാത്രങ്ങളിൽ ഇരിക്കുന്ന അപ്പവും മീനും ക്രിസ്തുവാണെന്ന് പറയുന്നതാണോ, അതോ ഒരു ഓർമ്മയ്ക്കായി മാത്രം ചെയ്യുന്ന കൃത്യമാണെന്നുള്ള വേദസത്യം പറയുന്നതാണോ അബദ്ധം? അന്നാമ, പാസ്റ്റർ ശോഭിക്കാതെ അല്പം ക്ഷമിച്ചാട്ടെ, വേദവാക്യങ്ങളാണ് എനിക്ക് പറയുവാനുള്ളത്. അവ പരിശോധിച്ച ശേഷമല്ലേ അബദ്ധവും സുബദ്ധവും വ്യക്തമാകുന്നത്? വേദവാക്യങ്ങൾ പാസ്റ്റർ സമ്മതിക്കുമല്ലോ. പാസ്റ്റർ, സ്തോത്രം, വേദവാക്യങ്ങൾ ദൈവവചനങ്ങളാണ്, അപ്പം ക്രിസ്തുവല്ല. സ്തോത്ര പ്രാർത്ഥന നടത്തിയാൽ അപ്പം ക്രിസ്തുവാകുകയുമില്ല, അപ്പം എപ്പോഴും അപ്പമാണ്, ഒരു വ്യത്യാസവുമില്ല. ഇത് പാസ്റ്റർ പറയുന്നു. അങ്ങനെയാണ് ഒന്നാമത്തെ സെഷൻ, അങ്ങനെയാണ് പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇതിനോട് ചേർന്ന് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ള ഒരു കാര്യം, നമുക്കുള്ളൊരു സംശയം. നേരത്തെ ഞാനിത് ഒരു പ്രാവശ്യം, ഈ പ്രാവശ്യത്തെ ക്ലാസ് തുടങ്ങിയ സമയം ഇതുമായിട്ട് ബന്ധമില്ലാതിരുന്ന ഏതോ ഒരു വിഷയം എടുത്തപ്പോഴായിരുന്നു ഞാൻ അന്നത് വായിച്ചു പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നത് കൊണ്ട് ആ ഒരു വിഷയം നിങ്ങളുമായിട്ട് പങ്കുവെച്ചു. എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു അപ്പവും വീഞ്ഞും മാത്രം എടുത്ത് പെസഹായിക്ക് ഉപയോഗിച്ചതെന്നും എന്താണ് യഹൂദന്മാരുടെ പെസഹായിൽ, എങ്ങനെയാണ് യേശുക്രിസ്തുവിന്റെ ഉദ്ദേശം, അത് യേശുക്രിസ്തുവിന്റെ ശരീര രക്തങ്ങളായി തമ്പുരാൻ അത് നമുക്ക് തരുമ്പോ അതിന്റെ പിന്നിലുള്ള യേശുക്രിസ്തുവിന്റെ ചിന്താഗതി എന്തൊക്കെയായിരുന്നു എന്നുള്ളതും അവരുടെ സഡാർമീലിനെ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോടൊന്ന് പങ്കുവെച്ചതാണ്. പക്ഷെ ഇവിടെ അത് കുറച്ചുകൂടെ ആപ്റ്റ് ആയതുകൊണ്ട് ഞാനത് ഒന്നുകൂടെ പറയുക. ഇപ്പൊ ഈ പിന്നെ ഡിസ്കഷനിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ, കർത്താവ് കുഞ്ഞാടിനെ അറുത്തില്ല, അപ്പവും മീനും വാഴ്ത്തി കൊടുത്താണ് ആചരിച്ചതെന്ന് പാസ്റ്റർ തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യം. അപ്പൊ എന്തുകൊണ്ടാണ് കുഞ്ഞാടിനെ അറുക്കാതിരുന്നതെന്നും സഡാർമിയിൽ യഹൂദന്മാരും നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരും ഒക്കെ ഉണ്ടെങ്കിൽ, എല്ലാ വർഷവും അവര് പെസഹ ഒക്കെ പഴയ നിയമ പെസഹ ഇപ്പോഴും ആചരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അവരുടെ തന്നെ സെഡാർ മീലിൽ, പെസഹ പാസോവർ മീലിൽ, അതിന് സെഡർ മീൽ എന്നാണ് പറയുന്നത്, ആ സെഡർ മീലില് 15 സ്റ്റെപ്പുകളായിട്ടാണ് അത് നടത്തുന്നത്. അതിനകത്ത് യേശുക്രിസ്തുവിനെ മിശിഹായാണെന്ന് വളരെ കൃത്യമായി ഓർമ്മിപ്പിക്കുന്ന ഒരു ഭാഗം ഒളിഞ്ഞു കിടപ്പുണ്ട്. അത് ഞാൻ അന്ന് നിങ്ങളോട് പങ്കുവെച്ചതാണ്, ഒരു പ്രാവശ്യം കൂടി അത് പങ്കുവയ്ക്കുന്നു. ഇവരുടെ ഈ 15 സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഒന്നാമത്തേത് കാദേഷ്. Now I am talking about the Seder meal of Jewish people, and there is 15 steps for the Seder meal on the Passover day. Adu onnamathe kadesh ennulladana, a blessing over wine aanu. Adu aadithe avaru cheynathu നാല് കപ്പ് വൈൻ അവർക്കുണ്ട്. ദ ഫോർ കപ്സ് എന്ന് തന്നെയാണ് പറയുന്നത്. ഈച്ച് ഓഫ് ദി ഫോർ കപ്സ് ഓഫ് പാസോവർ സ്റ്റാൻഡ്സ് ഫോർ വൺ ഓഫ് ദി ഫോർ ഐ വിൽ ഓഫ് എക്സോഡസ് സിക്സ് സിക്സ് ആൻഡ് സെവൻ. പുറപ്പാട് പുസ്തകം ആറാം അധ്യായം ആറ് ഏഴ് ആറും ഏഴും വാക്യങ്ങളിൽ ഞാൻ ചെയ്യും, ഞാൻ ഇങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്ന നാല് കാര്യങ്ങൾ ഓർപ്പിച്ചുകൊണ്ടാണ് അവർ നാല് കപ്പുകൾ വാഴ്ത്തുന്നത്. അത് സാന്റിഫിക്കേഷൻ ഉണ്ട്, ജഡ്ജ്മെന്റ് ഉണ്ട്, റിഡംഷൻ ഉണ്ട്, പ്രൈസ് ഉണ്ട്. സാന്റിഫിക്കേഷൻ, ഐ വിൽ ബ്രിങ് യു ഔട്ട് ഫ്രം ദി അണ്ടർ ദ ബേർഡൻസ് ഓഫ് ഈജിപ്ഷ്യൻസ്. ജഡ്ജ്മെന്റ് ആയിട്ട് പറയുന്നത് ഐ വിൽ റെസ്ക്യൂ യു ഫ്രം ദ ബോണ്ടേജ്. റിഡംഷൻ ആയിട്ട് പറയുന്നത് ഐ വിൽ റിഡീം യു വിത്ത് ആൻ ഔട്ട്സ്ട്രെച്ച്ഡ് ആം. പ്രൈസ് ആയിട്ട് പറയുന്നത് ഐ വിൽ ടേക്ക് യു അസ് മൈ പീപ്പിൾ. ഈ നാല് കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് അവരത് സാങ്കിഫിക്കേഷനായിട്ടും ജഡ്ജ്മെന്റായിട്ടും റിഡംഷനായിട്ടും ദൈവത്തിന് സ്തുതി അർപ്പിക്കുന്ന, ഐ വിൽ ടേക്ക് യു ആസ് മൈ പീപ്പിൾ എന്ന് പറഞ്ഞതിന് സ്തുതി അർപ്പിക്കുന്നതായിട്ടുമാണ് ഈ നാല് കപ്പുകൾ അവരുപയോഗിക്കുന്നത്. വിശദമായ പഠനത്തിന് വേണ്ടിയല്ല ഞാനത് ഒന്ന് ശ്രദ്ധിച്ചതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയിലും വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ഒന്നാമത്തേത്, കാദിഷ്, എ ബ്ലെസ്സിങ് ഓവർ വൈ. രണ്ടാമത് ഉർക്കാസ് എന്നാ പറയുന്നത്, അത് റിച്വൽ വാഷിംഗ് ഓഫ് ഹാൻഡ്സ് വിത്തൗട്ട് ദ യൂഷ്വൽ ബ്ലെസ്സിങ്. പ്രത്യേകിച്ച് ബ്ലെസ്സിങ് ഒന്നും ചെയ്യാതെ കൈ കഴുകുന്നതിന്, അവര് കൈ കഴുകുകയൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേക പ്രാർത്ഥനയൊക്കെ ഉണ്ട് ഓരോ സമയത്തും, ഇത് പ്രാർത്ഥന കൂടാതെ കൈ കഴുകുന്നതിനെയാണ് ഇത് പറഞ്ഞപ്പം. നിങ്ങൾക്കും അറിയാമല്ലോ നമ്മുടെ ഈ പാമ്പാക്കുട നമസ്കാരത്തിനൊക്കെ നമുക്ക് ഏഴു നേരത്തെ നമസ്കാരവും ഓരോ സമയമുള്ള പ്രാർത്ഥനകളും ഉണ്ട് കേട്ടോ. പള്ളി പണി അടിക്കുന്ന സമയം, പള്ളി കയറുന്ന സമയത്ത്, കുളിക്കുന്ന സമയത്ത് പ്രാർത്ഥന, എണ്ണ തേക്കുമ്പം പ്രാർത്ഥന, തുവർത്തുമ്പോൾ പ്രാർത്ഥന, ഇതൊക്കെ എത്ര പേരുടെ ശ്രദ്ധയിലുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. ഇല്ലെങ്കിൽ നിങ്ങളുടെ പാമ്പാക്കുട നമസ്കാരം ഉണ്ടെങ്കിൽ അതെടുത്തൊന്ന് നോക്കണം. അതിനകത്തെല്ലാം വഴിയാത്രക്കാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, കച്ചവടക്കാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, ജോലി സ്ഥലത്തെ പ്രാർത്ഥന, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പുള്ള പ്രാർത്ഥന, കഴിച്ചതിന് ശേഷമുള്ള പ്രാർത്ഥന തുടങ്ങി എല്ലാ പ്രാർത്ഥനകളും ഒട്ടുമിക്ക ഒരു മനുഷ്യന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സമയത്തും പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥനകൾ നമുക്കും ഉണ്ട് എന്നുള്ളത് മാത്രം ശ്രദ്ധയിൽ വെക്കുകയാണ്. നമ്മളത് ചെയ്യാറില്ല എന്നുള്ളത് ഒരു സങ്കടകരമായ കാര്യമാണ്. അതാണ് രണ്ടാമത്തേത്, റിച്വൽ വാഷിംഗ് യുവർ ഹാൻഡ്സ് വിത്തൗട്ട് ദി യൂഷ്വൽ ബ്ലെസ്സിങ്. തേർഡ് വൺ ഈസ് കർപ്പാസ് എന്ന് പറഞ്ഞാൽ ഈറ്റിംഗ് സം ലീഫി ഗ്രീൻസ് ഓർ ഗ്രീൻ വെജിറ്റബിൾസ് എന്നുള്ളതാണ്. നാലാമത്തേത് റൈസിംഗ് അപ്പ് യാഷാത്സ് എന്ന അതിന്റെ പേര്. നാലാമത്തേത് റൈസിംഗ് അപ്പ് ആൻഡ് ബ്രേക്കിംഗ് ദ മിഡിൽ മത്സ എന്നുള്ളതാണ്. മത്സ എന്ന് പറയുന്നത് മൂന്ന് അപ്പങ്ങൾ വെക്കും, മൂന്ന് അപ്പങ്ങൾ വെക്കും, ഒന്ന് രണ്ട് മൂന്ന് എന്ന് മുകളിലും താഴെയായിട്ട് താഴെ താഴെ അടുക്കി വെക്കും. അതിൽ നടുക്കത്തെ ആ അപ്പം എടുത്ത് അത് മുറിക്കും, രണ്ടായിട്ട് മുറിക്കും. അത് രണ്ടായിട്ട് മുറിച്ചിട്ട് അതിനകത്ത് വലിയ പീസ് പൊളിപ്പിച്ച് വെക്കും. മത്സ എന്ന് പറയുന്ന ആ മൂന്നപ്പങ്ങളിൽ രണ്ടാമത്തേത് രണ്ടായിട്ട് മുറിച്ചതിന് ശേഷം അതിൽ വലിയ പീസ് എടുത്ത് ഒളിപ്പിച്ച് വെക്കുന്നു. ഈ പാസോവർ മീലിന്റെ അവസാന ഭാഗമാകുമ്പോഴത്തേന് ഈ ഭവനത്തിലുള്ള കുഞ്ഞുങ്ങൾ ആരെങ്കിലും അത് പോയി കണ്ടെടുത്തിട്ട് ഏറ്റവും മൂത്തയാള് പ്രായമായവരാണ് ചെയ്യുന്നത്. പല ജൂയിഷിന്റെ പല പാരമ്പര്യങ്ങളുണ്ട്, അതിൽ ഇച്ചിരി ഇച്ചിരി വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിലും കൂടുതൽ ആൾക്കാരും ചെയ്യുന്നത് ഈ മൂത്തയാള്, ഏറ്റവും മൂത്തയാള് ഈ ഇതുകൊണ്ട് ഒളിപ്പിച്ചു വെക്കുന്നു. ഇതിന്റെ അവസാന ഭാഗമാകുമ്പോഴത്തേന് കുഞ്ഞുങ്ങൾ ആരെങ്കിലും പോയി ഇത് കണ്ടെടുത്തുകൊണ്ട് വന്നിട്ട് അതിന് സ്തോത്രം ചെയ്യുന്നവരെല്ലാവരും പങ്കിട്ടാണത് അവസാനിപ്പാസോർമയിൽ അവസാനിപ്പിക്കുകയും ചെയ്യുന്നത്. അഞ്ചാമത്തേത് മാഗിദ് എന്ന് പറയുന്നത് ടെല്ലിംഗ് ഓഫ് എക്സോഡസ് സ്റ്റോറി, ദ ലോങ്സ്റ്റ് സെക്ഷൻ ഓഫ് ദി സെഡർമിലാണ്. അതെന്താണ് പുറപ്പാട് പുസ്തകത്തിൽ എന്തിനാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ ചോദിക്കുന്ന സമയത്ത് അതിന്റെ സ്റ്റോറി വൺ ബൈ വൺ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നതാണ് മാഗിദ് എന്ന് പറയുന്ന അഞ്ചാമത്തെ സ്റ്റെപ്പ്. ആറാമത്തേത് റക്സ എന്ന് പറയും. റക്സ എന്ന് പറഞ്ഞാൽ റിച്വൽ വാഷിംഗ് ഓഫ് ഹാൻഡ്സ് ബിഫോർ ദ മീൽ വിത്ത് ദ ബ്ലെസ്സിംഗ്. മുമ്പേ വിത്തൌട്ട് ബ്ലെസ്സിംഗ് ആയിരുന്നു, ഇപ്പൊ വിത്ത് ദ ബ്ലെസ്സിംഗ്. ഏഴാമത്തേത് മത്സി എന്ന് പറയുന്നു, ദ ബ്ലെസ്സിംഗ് ഓവർ ദി മത്സ ആൻഡ് ദ മീൽ. ബാക്കിയുള്ള രണ്ടപ്പങ്ങൾ അവരെടുത്ത് മീല് കഴിക്കുന്നതിനാണ് മത്സി എന്ന് പറയുന്നത്. അടുത്ത മത്സ, അടുത്ത ബ്ലെസ്സിംഗ് ഓവർ ദി മത്സ, ദിസ് ടൈം എംഫസൈസിങ് ദി സ്പെഷ്യൽ നേച്ചർ ഓഫ് ഈറ്റിംഗ് മത്സ ആസ് എ പാസോവർ റിച്വൽ ആക്ട്. കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മത്സ എട്ടാമത്തേത് സ്റ്റെപ്പ് അതാണ്. ഒൻപതാമത്തേത് മരോർ ഫോർ ഈറ്റിംഗ് ബിറ്റർ ഹെർബ്സ്. ബിറ്റർ ഹെർബ്സ് എന്ന് പറയുന്നത് അത് അവര് ഈജിപ്തിൽ അനുഭവിക്കേണ്ടി വന്ന യാതനകളെയും കഷ്ടതകളെയും കുറിച്ച് ഓർക്കുന്ന കാര്യമാണ്. പത്താമത്തേത് കൊറേഷ് ഈറ്റിംഗ് എ സാൻഡ്വിച്ച് ഓഫ് മസ്സ ആൻഡ് ബിറ്റർ ഹെർബ്സ് ആൻഡ് ദെൻ ആഡിങ് എ സ്വീറ്റ് ചട്നി ലൈക്ക് ജൂയിഷ് ഡിഷ് കോൾഡ് കാറോസെറ്റ് എന്ന് പറയും. ഇത് ഈ ഈ സാൻഡ്വിച്ച് ബിറ്റർ ഹെർബ്സോടുകൂടി അവര് പിടിക്കുമ്പോൾ ഇതുണ്ടാക്കുന്ന ഈ ഈ സ്വീറ്റ് ആയിട്ട് ചട്നി ലൈക്ക് ആയിട്ടുള്ള ഒരു ഡിഷും കൂടി ചേർത്താണ് കഴിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അത് അവരവിടെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഈ ഇഷ്ടികകളെ സൂചിപ്പിക്കുന്ന, അവര് ബ്രിക്സ് ആയിരുന്നല്ലോ ഈ മിസ്രൈമില് ഇസ്രായേൽ മക്കൾ അടിമകളായിരുന്ന സമയത്ത് ഒഴിയ വിചാരകന്മാരെ വെച്ചിട്ട് അവിടെ മണ്ണ് കുഴച്ച് ഇവരെ കൊണ്ട് വീടൊക്കെ പണിയാനുള്ള ഇഷ്ടിക നിർമ്മാണമായിരുന്നല്ലോ ഇവരുടെ അടിമത്തത്തിലുള്ള പ്രധാന ജോലി. അതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ കൊറേഷ് എന്നുള്ളത് ഉറപ്പിക്കുകയാണ്. പതിനൊന്നാമത്തേത് ദ ഫെസ്റ്റീവ് മീൽ. വിശാലമായിട്ട് ഈ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വിശാലമായി, പ്രത്യേകിച്ച് അവിടെ സോൾട്ട് വാട്ടർ ഉണ്ടാവും. അതിൽ ഓരോ ഹെർബ്സ് മുക്കി, സോൾട്ട് വാട്ടർ എന്ന് പറയുന്ന ഒരു ചെങ്കടൽ കടത്തിയതിനെയും അവരുടെ പിതാക്കന്മാർ മിസ്രൈമിൽ തൂകിയ കണ്ണുനീരുമൊക്കെയാണ് അതിൽ മുക്കി ഹെർബ്സ് ഒക്കെ കഴിക്കുകയും, അതുപോലെ ഷൈങ് ബോൺ ആണ് കുഞ്ഞാടിന്റെ ഷൈങ് ബോൺ ആണ് അവർ കഴിക്കുന്നത്. അതുകൂടാതെ ബോയിൽഡ് എഗ് ഉണ്ട്, അത് അവരുടെ ടെമ്പിളിനെ ഓർമ്മിപ്പിക്കുന്നതാണ്, വീണ്ടും റിഫോം ചെയ്ത ടെമ്പിളിനെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ ബോയിൽഡ് എഗ്. അതൊക്കെ കൂട്ടിയുള്ള ഭക്ഷണത്തിന്റെയാണ് പതിനൊന്നാമത്തെ സ്റ്റെപ്പ്. അതിന് ഷൽഖാൻ ഒറേഹ് എന്നാണ് പറയുന്നത്. പന്ത്രണ്ടാമത്തേത് ചർഫൂൺ ഈറ്റിംഗ് ദി അഫിക്വാമൻ. അതായത് ഈ കുഞ്ഞുങ്ങളെ ഈ പതിനൊന്നാമത്തെ സ്റ്റെപ്പ് കഴിയുമ്പോഴത്തേന് വെസ്റ്റീവ് മീൽ കഴിയുമ്പോഴത്തേന് കുഞ്ഞുങ്ങൾ പോയി അത് കണ്ടെടുത്തോണ്ട് വരണം. എടുത്തു വരുമ്പോൾ അവർക്ക് അതിനൊരു സമ്മാനമൊക്കെ കൊടുക്കും, ഒരു $5 ഒക്കെ ആയി ഇപ്പൊ സമ്മാനം കൊടുക്കുന്നതെന്നാണ് ഞാൻ വായിച്ചു മനസ്സിലാക്കിയത്. ചിലപ്പോൾ അത് കൂടുതലാവാം കുറവാവാം. എന്തായാലും ഈ അഫിക്വാമൻ തിരിച്ചു വരിക, അഫിക്വാമൻ തിരിച്ചു കൊണ്ടുവന്നിട്ട് അവരെല്ലാരും കൂടി അത് ഭക്ഷിച്ച് സന്തോഷമായിട്ട് അവസാന ഭാഗങ്ങളിലേക്ക് കടക്കുക. അതിന്റെ 13th സ്റ്റെപ്പിൽ ബാറേക്ക്, ബാറേക്ക് എന്ന് പറയുന്നത് ഗ്രേസ് ആഫ്റ്റർ മീൽ, വാഴ്വാണ് ഒരു സ്തോത്രം, വാഴ്വാണ് ബാറേക്ക് എന്ന് പറയുന്നത്, വാഴ്വാണ് അനുഗ്രഹമാണ്, ഗ്രേസ് ആഫ്റ്റർ മീൽസ് ആണ്. 14th ഹാലേൽ സിംഗിങ് സാംസ് ഓഫ് പ്രൈസ്. ഹാലേൽ എന്ന് പറയുന്നത് സ്തോത്രം പാടുക എന്നാണ് പറയുന്നത്, ഹാലേലുയ സ്തുതി സ്തോത്രങ്ങൾ പാടുക. അതുകൊണ്ട് ബാറേക്ക് ഹാലേലും രണ്ടായിട്ടാണ് ഉള്ളത്. ഈ അവർ സ്തോത്രം പാടിയ ശേഷം ഒലിവുമലയ്ക്ക് പോയി എന്ന് വേദോത്സവത്തിൽ മലയാളം വേർഷനെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. യേശുക്രിസ്തുവിന്റെ പെസഹായുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവങ്ങൾ വായിക്കുന്ന സമയം നമ്മൾ വായിക്കുന്നു, അവർ സ്തോത്രം പാടിയ ശേഷം ഒലിവുമലയ്ക്ക് പോയി. ഇത് സിംഗിങ് ഓഫ് സാംസ് ഓഫ് പ്രൈസ് ആ കേട്ടോ, ഹാലേല, ആ ഹാലേൽ എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിച്ചേക്കുന്നത്. അതുകൊണ്ട് സ്തോത്രം പാടിയ ശേഷം ഒലിവുമലയ്ക്ക് പോയി, ആ സ്തോത്രം പാടുക എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന് സ്തുതി അർപ്പിച്ച് സാംസ് എല്ലാം ചൊല്ലി ഇച്ചിരി സമയമെടുക്കുന്ന കാര്യം. സ്തോത്രം എന്നുള്ള ഒറ്റ വാക്കുകൊണ്ട് ബന്ധുക്കാര് പറയുന്ന ഒരു സ്തോത്രം പറഞ്ഞു പോയെന്നല്ല അർത്ഥം, അത് സിംഗിങ് ഓഫ് സാംസ് ഈ മസോറുകളെല്ലാം ചൊല്ലി സ്തുതി അർപ്പിച്ചുകൊണ്ടാണ് ആ സ്തോത്രം പാടുക എന്നുള്ളതിനർത്ഥം. അവസാനത്തെ 15th കൺക്ലൂഷൻ ആണ്, കൺക്ലൂഡിങ് പ്രയർ നടത്തി അവർ അവസാനിപ്പിക്കുക, നിർസ എന്ന അതിന് പറയുന്നത്. ഈ 15 സ്റ്റെപ്പുകളിലൂടെ ഞാൻ വീണ്ടും സൂചിപ്പിക്കുന്ന ഈ അഫിക്വാമൻ, ഈ എന്തുകൊണ്ടാണ് ഈ അഫിക്വാമൻ എന്നുള്ളത് ഇപ്പോഴും ജൂയിഷ് പീപ്പിളിന് ഒരു വിശദീകരണമില്ല. രണ്ടാമത്തെ അപ്പം രണ്ടായിട്ട് മുറിച്ച് അതിൽ വലിയ പാട്ട് കൊണ്ട് പൊതിഞ്ഞു വെക്കുന്നു, അവിടുന്ന് തിരിച്ചു കൊണ്ടുവന്നിട്ട് അവരെല്ലാരും കൂടി അത് പങ്കിടുന്നു എന്നുള്ളതിന്റെ വിശദീകരണം ഇപ്പോഴും യഹൂദന്മാർക്കില്ല. ഞാൻ അന്നത് സൂചിപ്പിച്ചിരുന്നു, ഞാൻ വീണ്ടും അത് പറയുന്നു. ഈ മൂന്ന് അപ്പങ്ങൾ, ഈ മൂന്ന് അപ്പങ്ങൾ അബ്രഹാം ഇസ്ഹാഖ് യാക്കോബ് എന്നിങ്ങനെയുള്ള ഒരു വിശദീകരണം അവർ കൊടുക്കുന്നുണ്ട്. അതില് മൂന്നപ്പങ്ങൾ സൂചിപ്പിക്കുന്നത് അത് ഒരു വിശദീകരണമുണ്ട്. അതുകൂടാതെ സാധാരണ ജനങ്ങളും പ്രീസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരും പിന്നീട് അവരുടെ മുഖ്യധാരയിലുള്ള ശാസ്ത്രിമാരും പരീശന്മാരും ഒക്കെ ആയിട്ടും അതിനെ വിശദീകരിക്കുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ എടുത്താലും, ഈ രണ്ട് കാര്യങ്ങൾ എടുത്താലും അബ്രഹാം ഇസ്ഹാഖ് യാക്കോബ് എന്നുള്ള എടുത്താലും പീപ്പിൾ പ്രീസ്റ്റ് ആൻഡ് ഈ സാദുസീസ് ഓൾ ഫാരിസീസ് എന്നുള്ളത് എടുത്താലും ഇതിന്റെ നടുക്ക് വരുന്നത്
ഒന്നാമത് ഇസഹാക്കാണ് വരുന്നത്. ഇസഹാക്ക് ബലിയായി അർപ്പിക്കപ്പെടാനായിട്ട് കൊണ്ടുപോയ ആളാണ്. പ്രീസ്റ്റ് പുരോഹിതൻ ആണെങ്കിൽ പുരോഹിതൻ ബലി അർപ്പിക്കുന്നയാളാണ്. അപ്പൊ ഈ രണ്ടാമത്തെ ഏത് പോർഷൻ എടുത്തെന്ന് പറഞ്ഞാലും യേശുക്രിസ്തുവായിട്ട് ഇത് ചേർന്ന് വരുന്ന കാര്യമാണ്. ഈ അഫിക്വാമൻ എന്ന് പറഞ്ഞാല് ഇത് യേശുക്രിസ്തുവിനെ തന്നെ സൂചിപ്പിക്കുന്നതാണെന്ന് നമ്മളൊന്ന് തിരിച്ചറിയണം. യേശുക്രിസ്തുവിനെ തന്നെ സൂചിപ്പിക്കുന്നു, കാരണം അവൻ രണ്ടായിട്ട് തകർക്കപ്പെട്ടു. യെശയ്യാപ്രവചനം 53 അധ്യായത്തിലും പുതിയ നിയമം മുഴുവൻ യേശുക്രിസ്തുവിന്റെ സുവിശേഷങ്ങളിൽ നമ്മൾ വായിക്കുന്ന കാര്യമാണ്. അവൻ നമുക്ക് വേണ്ടി തന്റെ ദേഹം എന്ന തിരശീല ചീന്തി, അതാണ് അതിലെ ഒരു ഒരു ഭാഗം കൊണ്ടുപോയി ഒളിച്ചു വെക്കുന്നു എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ ശീലയിൽ പൊതിഞ്ഞു കൊണ്ടുപോയി വെക്കുന്നു. അവൻ വീണ്ടും വരും. ആ വീണ്ടും വരുമ്പോൾ അതാ ഫീക്കോമൻ തിരിച്ചു കൊണ്ടുവരുന്ന അവരുടെ 12-ാമത്തെ സഫൂൺ എന്ന് പറയുന്ന ആ സ്റ്റെപ്പ്, അതില് അഫീക്കോമൻ തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു വീണ്ടും വരുന്നു, നമ്മളെല്ലാവരും ആ സന്തോഷത്തിൽ പങ്കുചേർന്ന് കാര്യങ്ങൾ അവസാനിക്കുകയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും യഹൂദന്മാരും യേശുക്രിസ്തുവാണ് ഈ അഫീക്കോമൻ എന്ന് പറയുന്നിടത്ത് കാര്യങ്ങളെല്ലാം തീർന്നു. അവർക്ക് ഇപ്പോഴും ഉത്തരം കിട്ടാതെ അവർ നിൽക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല എന്ന് ഞാൻ ഓർപ്പിക്കുക. എന്തുകൊണ്ട് ഞാൻ ഇത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഇവിടെ പാസ്റ്റർ പറഞ്ഞല്ലോ കുഞ്ഞാടിനെ ഭക്ഷിച്ചില്ല എന്ന് പറഞ്ഞല്ലോ, കുഞ്ഞാടിനെ അറുത്തില്ല എന്ന് പറഞ്ഞു. ബാക്കി ഒന്നും യേശുക്രിസ്തു നമുക്ക് വിശുദ്ധ കുർബാനയിൽ നൽകിയില്ല. പെസഹ പുതിയ നിയമ പെസഹയാക്കി മാറ്റിയപ്പോ യേശുക്രിസ്തു അതിൽ നിന്ന് അപ്പവും വീഞ്ഞും നമുക്ക് എടുത്തു നൽകുകയും ആദ്യം അവസാനം സ്തോത്രം പാടുകയും മാത്രമേ ചെയ്തിട്ടുള്ളൂ. അവൻ അപ്പം എടുത്തു വാഴ്ത്തി നുറുക്കി, സ്വർഗ്ഗപിതാവാം ദൈവമേ നിന്നെ കാണിച്ച ശേഷം സ്തോത്രം ചെയ്തു വാഴ്ത്തി നുറുക്കി. അവിടെയും ആ 4 വാക്യങ്ങൾ ഉപയോഗിക്കുമ്പോഴും സ്തുതിസ്തോത്രങ്ങൾ ദൈവത്തിന് അർപ്പിച്ചു. അപ്പവും വീഞ്ഞും നമുക്ക് വേണ്ടി അവന്റെ ശരീര രക്തങ്ങളായിട്ട് നൽകി സ്തോത്രം പാടിയ ശേഷം ഉരിമലയ്ക്ക് പോയി. വിശുദ്ധ കുർബാന പുതിയ നിയമം പെസഹായിട്ട് നമ്മൾ സ്വീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക, യേശുക്രിസ്തു ബാക്കിയൊന്നും നമുക്ക് ട്രഡീഷണൽ ആയിട്ട് നൽകിയില്ല. ഷൈങ് ബോൺ കഴിക്കാൻ പറഞ്ഞില്ല, പിന്നെ ഈ ബോയിൽഡ് എഗ് കഴിക്കാനായിട്ട് പറഞ്ഞില്ല എന്നുള്ളതാണ്. എന്താ അതിന്റെ എക്സ്പ്ലനേഷൻ എന്ന് ചോദിച്ചാൽ, ഇനിയിപ്പോ ഷൈങ് ബോണിന്റെ ഒന്നും ആവശ്യമില്ലെന്ന്, യേശുക്രിസ്തു തന്നെയാ കുഞ്ഞാട്, യേശുക്രിസ്തു തന്നെ അറുക്കപ്പെടുന്ന കുഞ്ഞാട്. ചിലരെങ്കിലും ഈ പാസോർമിയിലെ യഹൂദന്മാരുടെ പശ്ചാത്തലം ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന സമയത്ത് അന്ന് കുഞ്ഞാടൊക്കെ ഉണ്ടായിരുന്നല്ലോ, പിന്നെ നമുക്ക് തന്നെ കഴിച്ചാൽ കൊള്ളത്തില്ലേ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവാം. അത് നമ്മുടെ ബാലിശമായ ചിന്ത കൊണ്ടാണ്. യേശുക്രിസ്തു തന്നെയായി കുഞ്ഞാട്, ആ കുഞ്ഞാടിനെ നമ്മൾ വായു തുറന്ന് ആഗ്രഹിക്കുന്നത്. ഒന്ന്, രണ്ട്, ഈ ബോയിൽഡ് എഗ് എന്ന് പറയുന്ന അവരുടെ ടെമ്പിളിന്റെ റിനോവേഷൻ ഓഫ് ദി ടെമ്പിൾ, അതാ ബോയിൽഡ് എഗ്ഗിനെ കാണിക്കുന്നത്. ബോയിൽഡ് എഗ് യേശുക്രിസ്തു കഴിച്ചില്ല എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമാണ്. യേശുക്രിസ്തു ഈ മനോഹരമായിരിക്കുന്ന യെരുശലേം ദേവാലയം ശിഷ്യന്മാർ കാണിച്ചപ്പോ യേശുക്രിസ്തു ദൂരെ നിന്ന് ഇത് കണ്ടിട്ട് ശിഷ്യന്മാര് പറഞ്ഞു, ഇത്രയേറെ നല്ല പണികള് എത്ര ഭംഗിയായിട്ട് ഇതെല്ലാം ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞപ്പോ യേശുക്രിസ്തു പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതിന്മേൽ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇത് നശിച്ചു പോകുന്ന കാലം വരുന്നു. AD 70 ടൈറ്റസിന്റെ, റോമാ സാമ്രാജ്യത്തിന്റെ ടൈറ്റസിന്റെ ആക്രമണത്തിൽ നശിച്ചുപോയ യെരുശലേം ദേവാലയം ഇന്നുവരെ നമ്മൾ ഈ വചനം ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയം വരെയും പുനർനിർമ്മിക്കപ്പെട്ടിട്ടില്ല എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്ന യാഥാർത്ഥ്യം. അതുകൊണ്ട് അതും യേശുക്രിസ്തു മാറ്റിവെച്ചു. ബാക്കിയെല്ലാം ഇനി കണ്ണുനീരും കയ്പും ഒന്നുമില്ല, അതെല്ലാം നമുക്ക് സന്തോഷമായിട്ട് അവൻ നൽകാനായിട്ട് പോവുക. അതുകൊണ്ട് ഈ പാഴ്സ്ലിയോ അല്ലെങ്കിൽ മറ്റ് ബിറ്റർ ഹെർബ്സോ അല്ലെങ്കിൽ മിസ്രൈമിൽ അവര് കുഴച്ചതായ കളിമണ്ണോ അതൊന്നും ഇനി ആവശ്യമില്ല. യേശുക്രിസ്തു നമുക്ക് വേണ്ടി നൽകുന്നത് അവന്റെ ശരീര രക്തങ്ങളുടെ സംസർഗം മാത്രം എന്നുള്ളതാണ് പുതിയ നിയമ സഹായയുടെ പ്രാധാന്യം എന്നുള്ളത് ഈ സെഡാർമിയില് നടത്തുമ്പോൾ യഹൂദന്മാരും പുതിയ നിയമ പെസഹ ആചരിക്കുമ്പോൾ നമ്മളും മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളത് ഉറപ്പിക്കുക. അതുകൊണ്ട് കർത്താവ് കുഞ്ഞാടിനെ അറുത്തില്ല എന്ന് പാസ്റ്റർ ഒരു വാക്ക് പറഞ്ഞ് അവസാനിപ്പിച്ചെങ്കിലും അതിനകത്ത് എന്തുകൊണ്ട് അറുത്തില്ല, എന്തുകൊണ്ടത് നമ്മളിപ്പോൾ നടത്തുന്നില്ല എന്നുള്ളതും കൂടി ഒന്ന് ചിന്തിക്കുവാൻ വേണ്ടി അല്പസമയം എടുത്ത് ഞാൻ വിശദീകരിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ അല്ലാമയും പാസ്റ്ററുമാണ് നമ്മുടെ വിഷയം. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, പാസ്റ്റർ ഭയങ്കര ചൂടാകുന്നുണ്ട്. പാസ്റ്റർ പറയാം, പാസ്റ്റർ ശോഭിക്കാതെ അല്പം ക്ഷമിച്ചാട്ടെ, വേദവാക്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അത് പരിശോധിച്ച ശേഷമല്ലേ അബദ്ധവും സുബത്വവും ഒക്കെ വ്യക്തമാകുന്നത്. വേദവാക്യങ്ങൾ പാസ്റ്റർ സമ്മതിക്കുമല്ലോ, പാസ്റ്റർ പറഞ്ഞു സ്തോത്രം. വേദവാക്യങ്ങൾ ദൈവവചനങ്ങളാണ്, അപ്പം ക്രിസ്തുവല്ല. സ്തോത്രപ്രാർത്ഥന നടത്തിയാൽ അപ്പം ക്രിസ്തു ആകുകയും ഇല്ല, അപ്പം എപ്പോഴും അപ്പമാണ്, ഒരു വ്യത്യാസവും ഇല്ല എന്ന് പാസ്റ്റർ പറയുക. ഉടനെ അല്ലാമ അടുത്ത അതായിട്ട് ചോദിക്കുക, എല്ലാ അപ്പങ്ങളും ഒരുപോലെ വ്യത്യാസമുള്ള അപ്പം, എല്ലാ അപ്പങ്ങളും ഒരുപോലെ, വ്യത്യാസമുള്ള അപ്പത്തെ പറ്റി തിരുവചനത്തിൽ വായിച്ചിട്ടില്ലേ? എല്ലാ അപ്പങ്ങളും ഒരുപോലെ എന്ന് പാസ്തു പറഞ്ഞ കാര്യം ഒന്നുകൊണ്ട് ആവർത്തിച്ചു എന്നുള്ളതേ ഉള്ളൂ. അന്നാമ പറയുക, പാസ്തു പറയുക, എല്ലാ അപ്പങ്ങളും ഒരുപോലെയാണല്ലേ. വ്യത്യാസമുള്ള അപ്പത്തെ പറ്റി തിരുവചനത്തിൽ വായിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചു. പാസ്തു പറഞ്ഞില്ല, തിരുവചനത്തിലില്ല, അപ്പത്തിനും ദിവ്യത്വം ഒന്നുമില്ല, ഒരു വ്യത്യാസവുമില്ല, അപ്പം അപ്പമാണെന്നാണ് പാസ്റ്ററിന്റെ പക്ഷം. അപ്പൊ ഈ അപ്പത്തിൽ പ്രത്യേകിച്ച് ദിവ്യത്വം ഒന്നുമില്ല എന്നാണ് പാസ്റ്റർ പറയുന്നതും ഇപ്പോഴത്തെ പെന്തക്കോസ്ത് സഹോദരന്മാർ പറയുന്നത്. അന്നാമ്മ പറയുക, ഉണ്ടെന്ന് കാണിച്ചു തരാം, ഉണ്ടെന്ന് കാണിച്ചു തരാം. ഒന്ന് ചമുവേൽ 21:4 വായിച്ചാട്ടെ എന്ന് അന്നാമ്മ പാസ്റ്ററോട് പറയുകയാണ്. ഇപ്പോൾ ഈ പാസ്റ്റർ അന്നാമ്മയോട് പറയുന്നു, അന്നാമ്മ ദൈവത്തിൽ വായിച്ച 1 Samuel 21:4.
അതിന് പുരോഹിതൻ ദാവീദിനോട്, വിശുദ്ധമായ അപ്പമല്ലാതെ സാമാന്യമായത് കൈവശമില്ല.
സ്ത്രീകളോട് അകന്നിരിക്കുന്നുവെങ്കിൽ തരാമെന്ന് പറഞ്ഞു. ഉടനെ പാസ്റ്റർ വായിക്കുകയാണ്, പുരോഹിതൻ ദാവീദിനോട് പറഞ്ഞു, വിശുദ്ധമായ അപ്പമല്ലാതെ സാധാരണ അപ്പം കൈവശമില്ല, ബാല്യക്കാർ സ്ത്രീകളോട് അകന്നിരിക്കുന്നുവെങ്കിൽ തരാം എന്ന് പറഞ്ഞു. അന്നാമ്മ എന്നിട്ട് ഇത് വായിച്ചു കേട്ട് കഴിഞ്ഞപ്പോൾ അന്നാമ്മ പറയുക, അപ്പോൾ വിശുദ്ധ അപ്പവും സാധാരണ അപ്പവും ഉണ്ടെന്നും എല്ലാ അപ്പവും ഒന്നുപോലെ അല്ലെന്നും ബോധ്യമായ പാസ്റ്ററെ. നമ്മുടെ പാസ്റ്റർ മൗനം. അന്നാമ്മ എന്താ മറുപടി പറയാത്തത്? മത്തായി 12:3-4 വാക്യങ്ങൾ കൂടി വായിച്ചാട്ടെ പാസ്റ്റർ വായിക്കുന്നു. വായിക്കാമോ മത്തായി 12:3-4 വാക്യങ്ങൾ?
അവൻ അവരോട് പറഞ്ഞു, ദാവീദ് തനിക്കും കൂടെയുള്ളവർക്ക് നിൽക്കുന്നപ്പോൾ ചെയ്തത് എന്ത്? അവൻ ദേവാലയത്തിൽ ചെന്ന് പുരോഹിതന്മാർക്ക് മാത്രമല്ലാതെ തനിക്കും കൂടെയുള്ളവർക്കും തിന്മാൻ വിഹിതമല്ലാത്ത കാഴ്ചയപ്പം തിന്നു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ?
അവകാശമില്ലാത്തതായ, അതായത് ദൈവഭവനത്തിൽ പ്രവേശിച്ച് കർത്തൃപീഠത്തിൽ നിന്ന് അപ്പം ഭക്ഷിച്ചത് എന്താണ്? ഇത് ആചാര്യന്മാർക്ക് മാത്രമല്ലാതെ അദ്ദേഹത്തിന് കൂടെ ഉള്ളവർക്കും ഭക്ഷിക്കാൻ അവകാശമില്ലാത്തതായിരുന്നു എന്ന് പറയുക. ആ ഭാഗം വായിച്ചു. ഉടനെ അന്നാമ ചോദിക്കുക, എന്താ അപ്പത്തിന്റെ വ്യത്യാസം വേദവാക്യങ്ങളിൽ കൂടെ മനസ്സിലാകുന്ന മാസ്റ്ററെ? കൂടുതൽ വേദത്തെളിവുകൾ കാണണമോ? പറയാം. 1 Kings 19:7-8 വാക്യങ്ങളിൽ മാലാഖ ഏലിയായ്ക്ക് അപ്പവും അടയും വെള്ളവും കൊടുത്തു. ആ അപ്പം ഭക്ഷിച്ചതുകൊണ്ട് പിന്നെ വിശക്കാതെയും ദാഹിക്കാതെയും 40 ദിവസങ്ങൾ മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്ത് ഹോരേബ് പർവ്വതം വരെ നടന്നു. അപ്പോൾ അത് സാധാരണ അപ്പമായിരുന്നോ? അപ്പത്തിൽ വ്യത്യാസമുണ്ടോ? പറഞ്ഞാട്ടെ, ഇനിയും പറയാം. ഉള്ള വാസ്തു പറഞ്ഞു, വേണ്ട എന്നാമ്മേ, അത് സമ്മതിക്കുന്നു, അപ്പങ്ങളിൽ വ്യത്യാസമുണ്ട്. പിന്നീട് അന്നാമ്മ പറയുക, നമ്മുടെ കർത്താവ് വാഴ്ത്തി നുറുക്കി കൊടുത്ത 5 അപ്പം കൊണ്ട് 5000 പുരുഷന്മാരെ തീറ്റി തൃപ്തിപ്പെടുത്തിയില്ലേ? അപ്പോൾ അതും സാധാരണ അപ്പമായിരുന്നില്ല. പാസ്റ്റർ, അതെനിക്ക് മനസ്സിലായി. എന്നാൽ അപ്പത്തിൽ ക്രിസ്തു ഉണ്ടെന്നും അപ്പം ക്രിസ്തു ആണെന്നും പറയുന്നത് തെറ്റല്ലേ? വേദത്തെളിവില്ലാതെ അങ്ങനെ പറയുന്നത് ശരിയല്ലെന്നേ ഞാൻ പറയുന്നുള്ളൂ. അല്ലാമ്മ, വേദത്തെളിവുകൾ നമുക്ക് പരിശോധിക്കാമല്ലോ. ഞങ്ങളുടെ വിശ്വാസങ്ങളും ഉപദേശങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും എല്ലാം വേദത്തെളിവുള്ളതാണ്. പാസ്റ്റർ എന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല. അപ്പം ക്രിസ്തു ആകുന്ന വിദ്യ എങ്ങനെയെന്നാണ് ചോദ്യം. അപ്പത്തിലാണോ ക്രിസ്തു വസിക്കുന്നത്? അന്നാമ്മ അത് അത് പറയും. അന്നാമ്മയുടെ ആ ഭാഗം നമ്മളെ പറയുന്നതിന് മുൻപായിട്ട് എപ്പോഴും നമ്മള് നമ്മുടെ ഓർത്തഡോക്സ് വിശ്വാസികൾ അറിഞ്ഞിരിക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. യേശു ക്രിസ്തുവിന്റെ ശരീര രക്തങ്ങളായി അപ്പ വീഞ്ഞുകൾ മാറുന്നതിന് കാത്തലിക് ചിന്താഗതിയിൽ അവരെ പറയുന്നതായ വാക്ക് ട്രാൻസബ്സ്റ്റാൻഷിയേഷൻ എന്നുള്ളതാ. ട്രാൻസബ്സ്റ്റാൻഷിയേഷൻ മെറ്റാവൂസിയോസിസ് എന്ന് പറയും ഗ്രീക്കിലെ. എന്ന് പറഞ്ഞാൽ അത് കർത്താവിന്റെ ശരീര രക്തങ്ങളായി ആ വേർഡ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബാറേഖാദേശി ചൊല്ലുന്ന അതേ സമയം ആ ഒരു ഒറ്റ നിമിഷം കൊണ്ട് യേശു ക്രിസ്തുവിന്റെ ശരീര രക്തങ്ങളായിട്ട് അത് മാറുന്നു എന്നുള്ളതാണ് അവർ പഠിപ്പിക്കുന്നത്. നമ്മളും ആ വാക്ക് ട്രാൻസബ്സ്റ്റാൻഷിയേഷൻ എന്നുള്ള വാക്ക് വളരെ ശ്രദ്ധമായിട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ കൂടുതലായിട്ടും അതൊരു ഡിവൈൻ മിസ്റ്ററി എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക്. ഓർത്തഡോക്സ് ചിന്താഗതിയിൽ അപ്പോ വിഞ്ഞുകള് കർത്താവിന്റെ ശരീര രക്തങ്ങളായിട്ട് മാറുന്നതിന് ഡിവൈൻ മിസ്റ്ററി എന്നാണ് പറയുന്നത്. അത് ഈ വേർഡ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ നടത്തുന്ന സമയം ഒറ്റ നിമിഷം കൊണ്ടല്ല, ഈ ഹോളി യുക്രിസ്റ്റിൽ മുഴുവൻ നമുക്കത് സ്പെസിഫിക് ആയിട്ട് എടുത്തു പറയാൻ സാധിക്കുന്നില്ല. ഏത് സമയത്താണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇതിൽ വസിക്കുന്നത് എന്നുള്ളത് നമുക്ക് പറയാൻ, ലിറ്റർജി ഓഫ് പ്രിപ്പറേഷൻ മുതൽ എപ്പിക്ലീസിസ് വരെയുള്ള ഏത് സമയത്താണ് എന്ന് നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല. പക്ഷേ ഈ സമയം മുഴുവൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിൽ ആവസിച്ച് അത് കർത്താവിന്റെ ശരീര രക്തങ്ങളായി മാറുന്നു എന്നാണ് നമ്മളുടെ വിശ്വാസം. അപ്പൊ ഈ പഠിക്കുന്നവരായതുകൊണ്ട് ഓർത്തഡോക്സ് വിശ്വാസവും മറ്റേതും കൂടി ഞാൻ ഓർപ്പിച്ചെന്നുള്ളതേ ഉള്ളൂ. നമ്മള്
ഒരു ട്രാൻസ് എലിമെന്റേഷൻ എന്നുള്ളൊരർത്ഥത്തിൽ മെറ്റാസ്റ്റോയിക്കേയോയിസിസ് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. അത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് വെച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇത് കർത്താവിന്റെ ശരീര രക്തങ്ങളായിട്ട് മാറുക തന്നെയാണ് അപ്പുവിനികൾ ഏത് വിശ്വാസ പ്രകാരവും എന്നുള്ളത് ഈ ട്രാൻസ് സബ്സ്റ്റാൻഷിയേഷൻ എന്നുള്ള വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വാക്ക് നിങ്ങളും പഠിച്ചിട്ടുള്ളതും പഠിപ്പിക്കുന്നതും ഒക്കെ ആണല്ലോ. കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിക്കുന്ന രണ്ട് സ്കൂളൊക്കെ അധ്യാപകരൊക്കെ ആണല്ലോ. അതും കൂടെ കൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയിൽ വെച്ചു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ പറയാം, ദൈവത്തിന്റെ കൽപ്പന പ്രകാരം മോശ വടി തറയിലിട്ടപ്പോൾ സർപ്പമായി തീർന്നു. സർപ്പത്തിന്റെ വാലിൽ പിടിച്ചപ്പോൾ വീണ്ടും വടിയായി തീർന്നു. ആ വടി കൊണ്ട് അടിച്ചപ്പോൾ ചെങ്കടൽ രണ്ടായി ഭാഗിച്ചു. വേറെ പല അത്ഭുതങ്ങളും ആ വടിയിൽ ആ വടിയിൽ ദൈവശക്തി വ്യാപരിച്ചിരുന്നില്ലേ? പാസ്റ്റർ, ഏതോ ഒരു ശക്തി ഉണ്ടായിരുന്നു. അന്നമ്മ, ഏതോ ഒരു ശക്തിയോ? എന്താ പാസ്റ്ററെ സ്പഷ്ടമായ വേദത്തെളിവുകൾ സമ്മതിക്കാൻ മടിക്കുന്നത്? ദൈവശക്തി ആ വടിയിൽ പ്രവർത്തിച്ചിരുന്നില്ലേ? പാസ്റ്റർ, പ്രവർത്തിച്ചിരുന്നു. സ്തോത്രം. അന്നാമ്മ, രണ്ട് രാജാക്കന്മാർ 13:20 മരിച്ചടക്കപ്പെട്ട ഒരു വർഷം കഴിഞ്ഞ് എലീശായുടെ അസ്ഥിയിൽ ഒരു ശവശരീരം തൊടുവാനിടയായപ്പോൾ അത് ഉയർത്തെഴുന്നേറ്റുകൾ കാണുന്നു. ഇത് പല പ്രാവശ്യം നമ്മൾ വായിച്ചിട്ടുള്ള വാക്യമാണ്. തിരിശേഷിപ്പുകളെ പറ്റിയും വിശുദ്ധന്മാരുള്ള മധ്യസ്ഥതയെ പറ്റിയൊക്കെ പഠിച്ച സമയത്തെല്ലാം വായിച്ചിട്ടുള്ള വാക്യം, വീണ്ടും വായിക്കണമെന്നില്ല. അപ്പോൾ വിശുദ്ധന്റെ അസ്ഥിയിലൂടെ ദൈവാത്മാവ് അതിൽ വസിച്ചിരുന്നില്ലേ? പാസ്റ്റർ, അതെ, നിശ്ചയമായും വസിച്ചിരുന്നു. അന്നാമ്മ, ദൈവനിയോഗപ്രകാരം ഏലിയായിക്ക് നിത്യവും അപ്പവും ഇറച്ചിയും കൊടുത്തിരുന്ന കാക്ക, 1 രാജാക്കന്മാർ 17:6 യോനായെ സംരക്ഷിച്ച മത്സ്യം, 2:10 സംസാരശക്തി ലഭിച്ച ബിലയാമിന്റെ കഴുത, സംഖ്യാപുസ്തകങ്ങൾ 22:28 ദാവീദിന് ദൈവാത്മാവ് ലഭിച്ച തൈലം, 1 ശമൂവേൽ 16:13 ഇതിലൊക്കെ ദൈവാത്മാവ് വ്യാപരിച്ചിരുന്നു എന്ന് വേദത്തെളിവുണ്ടല്ലോ ഇല്ലേ? പാസ്റ്റർ, ഉണ്ട്. പക്ഷെ അത് ദൈവാത്മാവിന്റെ പ്രവർത്തനങ്ങളായിരുന്നു എന്നല്ലാതെ അവയൊന്നും ദൈവങ്ങളല്ലായിരുന്നു. ഇവിടെ അപ്പം ദൈവമാണെന്ന് പറയുന്നത് ആണെന്നാണ് പറയുന്നത്. അതാണ് തെറ്റാണെന്ന് പറയുന്നത്. അന്നാമ്മ, അതൊന്നും ദൈവങ്ങളല്ലായിരുന്നു. എന്നാൽ മനുഷ്യരിൽ മാത്രമല്ല, അപ്പത്തിലും അസ്ഥിയിലും പക്ഷിയിലും മൃഗത്തിലും മത്സ്യത്തിലും തൈലത്തിലും ഒക്കെ ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിക്കുന്നതിന് വ്യക്തമാവുന്നുണ്ടല്ലോ. നിയമത്തിന്റെ പെട്ടകത്തിലും ദൈവസാന്നിധ്യം ഉണ്ടായിരുന്നില്ലേ? പാസ്റ്റർ, അതൊക്കെ സമ്മതിക്കുന്നു. അതൊന്നും ദൈവമല്ലായിരുന്നു. അപ്പം ദൈവമാണെന്നുള്ളതിന് തെളിവ് എന്താണ്? ഇവിടെ ഞാൻ എന്നാ മറുപടിയായിട്ട് പറയുക, തെളിവുകൾ നമുക്ക് പരിശോധിക്കാം. പാസ്റ്റർ ധൃതി കൂട്ടാതിരുന്നാട്ടെ, ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. പഴയ നിയമകാലത്തും പാപപരിഹാരാർത്ഥം ബലി അർപ്പിക്കുക പതിവായിരുന്നല്ലോ. പാസ്റ്റർ, അത് വേദത്തെളിവുള്ളതാണ്. ആടിനെയും പക്ഷികളെയും മറ്റും പാപപരിഹാര ബലിയായി അർപ്പിച്ചിരുന്നു. അല്ലമ്മ, അപ്പോൾ പാപപരിഹാരത്തിനും ദൈവവുമായുള്ള സംയോജനത്തിനും ബലി ആവശ്യമാണെന്ന് ശ്രദ്ധിക്കുന്നു. അടിമത്തത്തിൽ നിന്നുള്ള ഇസ്രയേലിന്റെ വിടുതലിനും രക്ഷയ്ക്കുമായി ദൈവം നിശ്ചയിച്ച മാർഗമായിട്ടല്ലേ ബെസ്രാ കുഞ്ഞാടിനെ അറുത്തത്? പാസ്റ്റർ, അതെ. അവരൊരു നിത്യപെരുന്നാളായി തലമുറ തലമുറകളായി പെസഹ ആചരിക്കണമെന്ന് ദൈവം നിശ്ചയിച്ചതല്ലേ? ആ പെസഹയല്ലേ കർത്താവ് ആചരിച്ചത്? പാസ്റ്റർ, അതെ. പക്ഷെ കർത്താവ് കുഞ്ഞാടിനെ അറുത്തില്ലല്ലോ. അന്നാമ, ഇല്ല, അവരൊരു വ്യത്യാസമാണ്. മറ്റ് യഹൂദന്മാരെ പോലെ കുഞ്ഞാടിനെ അറുത്ത് പെസഹാബലി അർപ്പിക്കാതെ ഒരു പുതിയ രീതിയിലാണ് ക്രിസ്തു ആചരിച്ചത്. അതിന്റെ വിശദാംശമൊക്കെ ഞാൻ നൽകിയല്ലോ. പാസ്റ്റർ, അതൊക്കെ വേദത്തെളിവുള്ളതാണ്. നമ്മുടെ വിഷയം അതല്ല. അപ്പത്തിൽ ക്രിസ്തു ഉണ്ടെന്ന് പറയുന്നതിന്റെ തെളിവ് എന്താണ്? ആ തെളിവിലേക്ക് ഞാൻ വരികയാണ്. പുതിയ പെസഹ സ്ഥാപിച്ചുകൊണ്ട് ക്രിസ്തു പറഞ്ഞ വാചകം മത്തായിയുടെ സുവിശേഷം 26:26 പറയുന്നു. വായിച്ചാട്ടെ, 26:26 വായിക്കാമോ?
അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പം എടുത്ത് വാഴ്ത്തി മുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പീൻ, ഇത് എന്റെ ശരീരം എന്ന് പറഞ്ഞു. പിന്നെ പാനപാത്രം എടുത്ത് സ്തോത്രം ചെയ്ത് അവർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എന്റെ രക്തം.
അത് മർക്കോസ് 14:22, ലൂക്കോസ് 22:19 എല്ലാം ഈ സംഭവം ആവർത്തിച്ച് പറയുന്നുണ്ട്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 6:48 മുതൽ 51 വാക്യങ്ങളിൽ ഇതേപ്പറ്റി കുറച്ചുകൂടെ വിശദീകരിച്ച് കർത്താവ് കൽപ്പിക്കുന്നുണ്ട്. വായിച്ചാട്ടെ എന്ന് പറയുക. പാസ്റ്റർ വായിക്കുന്നു. അപ്പൊ അതിന്റെ ഈ സിനോപ്റ്റിക് ഗോസ്പെൽസിൽ 3 സെയിന്റ് മാത്യു ചാപ്റ്റർ നമ്പർ 26 വേഴ്സ് നമ്പർ 26, സെയിന്റ് മാർക്ക് ചാപ്റ്റർ നമ്പർ 14 വേഴ്സ് 22, സെയിന്റ് ലൂക്ക് ചാപ്റ്റർ നമ്പർ 22 വേഴ്സ് നമ്പർ 19, ഈ സമവേഷണ സുവിശേഷങ്ങളിൽ സിനോപ്റ്റിക് ഗോസ്പെൽസിൽ
അത് ഒരേ രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 6:48 മുതൽ 51 വരെ വാക്യങ്ങളിൽ കർത്താവ് കുറച്ചുകൂടി വിശദീകരിച്ച് കർത്താവ് അതിനകത്ത് കൽപ്പിക്കുന്നുണ്ട്. അത് വായിച്ചാട്ടെ എന്ന് അന്നാമ പറയുക. അത് വായിക്കുന്നതിന് മുമ്പ് ഈ യോഹന്നാന്റെ സുവിശേഷം 6 യേശുക്രിസ്തു ഏറ്റവും കൂടുതൽ 71 വാക്യങ്ങൾ അടങ്ങുന്ന ഒരു അധ്യായമാണ്. അതായത് യേശുക്രിസ്തു വിശദമായി ഇത്ര വാക്യങ്ങളിലൂടെ, ഞാൻ പറയാറുണ്ടല്ലോ യോഹന്നാൻ വളരെ നട്ട്ഷെല്ലിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നയാളാണ്, എന്നാൽ ഈ 71 വാക്യങ്ങളിൽ കർത്താവ് ഈ അധ്യായത്തിൽ പറയാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് ഗ്രേറ്റസ്റ്റ് തിയോളജിയനായ യോഹന്നാൻ അവതരിപ്പിക്കുന്നത് ഐ ആം ദ ബ്രെഡ് ഓഫ് ലൈഫ്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. അതായത് യേശുക്രിസ്തുവിന്റെ ശരീരരക്തങ്ങളിൽ പങ്കെടുക്കണം എന്നുള്ളതിനും വളരെ ശക്തമായ വേദപുസ്തക അടിസ്ഥാനമാണ് യോഹന്നാന്റെ സുവിശേഷം 6. അതിന് വളരെ മനോഹരമായിരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അത് യേശുക്രിസ്തു പറയുകയാണ് എന്റെ മാംസം തിന്നണം എന്റെ രക്തം കുടിക്കണമെന്ന് പറയുന്നതിന് മുൻപ് യേശുക്രിസ്തു ചെയ്ത ഒരു കാര്യം നമുക്കവിടെ നമുക്ക് കാണാവുന്നതേ ഉള്ളൂ. അത് യോഹന്നാന്റെ സുവിശേഷം 6:1-14 വാക്യങ്ങളിൽ 1-14 വാക്യങ്ങളിൽ 5 കൊണ്ട് 5,000 പേരെ പോഷിപ്പിച്ചു, എന്നിട്ട് 12 കൊട്ട നിറച്ചെടുത്തു, 12 അപ്പോസ്തലന്മാർക്ക് കൊടുത്തു. അപ്പോസ്തലത്വം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞല്ലോ അതാണ് 12 അപ്പോസ്തലന്മാർക്ക് കിട്ടിയ 12 കൊട്ടകൾ. ഇന്നും വിശുദ്ധ കുർബാനയായി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി 12 കൊട്ട നിറച്ചെടുത്തത് വെറുതെ വെക്കുകയായിരുന്നില്ല. അപ്പോസ്തലത്വത്തിന്റെ അടിസ്ഥാനമൊക്കെ പറഞ്ഞപ്പോ ഞാൻ അത് വിശദീകരിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ 1-14 വാക്യങ്ങളിൽ കർത്താവ് പറയുകയാണ്, ഐ ഹാവ് അതോറിറ്റി ഓവർ ബ്രെഡ്, എനിക്ക് ഈ അപ്പത്തിന്റെ മേൽ അധികാരമുണ്ടെന്ന് പറയുക. തൊട്ടടുത്തൊരു സംഭവം അവിടെ പറയുന്നുണ്ട്, 15-21 വാക്യങ്ങളിൽ. 15-21 വാക്യങ്ങൾ ഒന്ന് വായിച്ചു തുടങ്ങാമോ? 15 വാക്യം ഒന്ന് വായിച്ചു തുടങ്ങാമോ?
അവൻ വന്ന് തന്നെ പിടിച്ച് രാജാവാക്കുവാൻ സാധിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് പിന്നെയും തനിക്ക് മലയിലേക്ക് വാങ്ങിപ്പോയി. കൊടുങ്കാറ്റ് അടിക്കിയാൽ കടൽ കോപിച്ചു, അവർ 4-5 ദൂരത്തോളം വലിച്ച ശേഷം യേശു കടലിന്മേൽ നടന്ന് പടകിനോട് സമീപിക്കുന്നത് കണ്ട് പേടിച്ചു.
ഞാനാവുന്നു പേടിക്കേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പടകിൽ കയറ്റി വന്നിച്ചു, ഉടനെ അവർ പടക് പോകുന്ന സ്ഥലത്ത് എത്തിപ്പോയി. അതായത് ആദ്യത്തെ അത്ഭുതം 5 പേരെ പോഷിപ്പിച്ചു, ഐ ഹാവ് അതോറിറ്റി ഓവർ ബ്രെഡ്. അടുത്ത രണ്ടാമത്തെ അത്ഭുതം യോഹന്നാൻ ഇവിടെ പറയുകയാണ്, യേശുക്രിസ്തു കടലിന്മേൽ നടന്നു വന്നു എന്ന് പറഞ്ഞാൽ ഐ ഹാവ് അതോറിറ്റി ഓവർ മൈ ബോഡി. നിങ്ങൾക്ക് അതിന്റെ സംഗതി മനസ്സിലായല്ലോ. ആദ്യത്തേതില് ഐ ഹാവ് അതോറിറ്റി ഓവർ ദി ബ്രെഡ്, രണ്ടാമത്തേതില് ഐ ഹാവ് അതോറിറ്റി ഓവർ മൈ ബോഡി, എന്റെ ശരീരത്തിന്മേൽ എനിക്ക് അധികാരമുണ്ട്, ഈ അപ്പത്തിന്മേൽ എനിക്ക് അധികാരമുണ്ട്. അത് തനിക്ക് ഇഷ്ടമുള്ളതുപോലെ എല്ലാം ചെയ്യാൻ യേശുക്രിസ്തുവിന് സാധിച്ചു. 5 കൊണ്ട് 5,000 അപ്പം വർദ്ധിപ്പിച്ചു, തന്റെ ശരീരം കടലിന്മേൽ നടക്കുമാറാക്കി. എന്നിട്ടാണ് കർത്താവ് താഴോട്ടുള്ള ഭാഗങ്ങളിൽ പറയുന്നത്, ഈ അപ്പം എന്റെ ശരീരമാണ് എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ. ഈ അപ്പം എന്റെ ശരീരമാണെന്ന് പറഞ്ഞാൽ ഇതിന്റെ രണ്ടിന്മേലും അധികാരമുള്ളവനായ കർത്താവ് നമുക്ക് വേണ്ടി അവന്റെ ശരീരം അപ്പത്തിന്റെ രൂപത്തിൽ നൽകുമ്പോൾ ഇതിന്റെ ശരീരമാണെന്ന് പറഞ്ഞാൽ അത് യേശുക്രിസ്തുവിന്റെ ശരീരവും വീഞ്ഞ രക്തവുമായിട്ടാണ് നമുക്ക് നൽകുന്നത് എന്നുള്ളത് പ്രത്യേകിച്ച് ഒന്ന് ഓർത്തിരിക്കണം. അത് നമ്മൾ പഠിക്കുന്നവരായതുകൊണ്ട് അത്രയും കാര്യമൊന്നും മനസ്സിൽ വെച്ചിട്ട് വേണം ബാക്കി നമ്മൾ വായിക്കാനായിട്ട്. ഉടനെ പാസ്റ്റിനോട് അന്നാമ്മ പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 6:48-51 വായിച്ചാട്ടെ എന്ന് പറയുന്നു. വായിക്കുന്നു, ഒന്ന് വായിക്കാമോ?
ഞാൻ ജീവന്റെ അപ്പമാകുന്നു, നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്നാ തിന്നിട്ട് മരിച്ചുവല്ലോ, ഇതോ തിന്നുന്നവൻ മരിക്കാതിരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിറങ്ങുന്ന അപ്പം ആവുന്നു. സ്വർഗത്തിൽ നിറങ്ങി ജീവനുള്ള അപ്പം ഞാനാകുന്നു. ഈ അപ്പം തിന്നുന്നവൻ എല്ലാം എന്നേക്കും ജീവിക്കും. ഞാൻ കൊടുക്കാനിരിക്കുന്ന അപ്പമോ ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എന്റെ മാംസമാവുന്നു.
നോക്കൂ, ഞാൻ കൊടുക്കുന്ന അപ്പം എന്റെ മാംസമാണ് എന്ന് പറയുക. നോക്കൂ, യേശുക്രിസ്തു ഇത്ര സ്പഷ്ടമായി. അതുകൊണ്ട് നമ്മള് വിശുദ്ധ സഭ ആദ്യം മുതൽ, കർത്താവിന്റെ സഹോദരനായ യാക്കോബ് മുതൽ വിശുദ്ധ കുർബാന പ്രത്യേകമായിട്ട് ചൊല്ലുകയും വിശുദ്ധ കുർബാന തക്ഷ സ്ഥാപിക്കുകയും അനഫോറ സ്ഥാപിക്കുകയും നമ്മളത് പിന്തുടരുകയും എല്ലാം ചെയ്യുന്ന പ്രിയമുള്ളവരെ ഈ അർത്ഥത്തിലാ. ഞാൻ കൊടുക്കുന്ന ഈ അപ്പം എന്ന് പറയുന്ന എന്റെ മാംസമാണ്, ഈ അപ്പവന്റെ മാംസം, ഇത് കർത്താവിന്റെ വചനമാണ്. ഇതിനകത്ത് തെറ്റിദ്ധാരണ വരുത്തുന്നതും തെറ്റായ ഉപദേശങ്ങളിലേക്ക് ഇത് കൊണ്ടുപോകുന്നതും വളരെ പൈശാചികമായ ഒരു കാര്യമാണ്. അതിന്റെ പിന്നാലെ നിങ്ങൾ പോകരുത്. ഇത് കേവലം 100 വർഷങ്ങളേ ആയുള്ളൂ ഈ പഠിപ്പിക്കൽ തുടങ്ങിയിട്ട്, വിശുദ്ധ കുർബാനയ്ക്ക് പ്രാധാന്യമില്ലെന്ന്. അതിനു മുമ്പുള്ള ഒരു സഭയും ഈ പ്രൊട്ടസ്റ്റന്റിസം തുടങ്ങിയ മാർട്ടിൻ ലൂതർ പോലും വിചാരിക്കാത്ത രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പൊ പൊക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞിപ്പോ ഗ്രേസ് പ്രീച്ചേഴ്സ് വന്നിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞാണല്ലോ, അടുക്കളയിൽ നിന്ന് വേണേലും പിന്നെ അമ്മയും മക്കളും അപ്പനും മക്കളും എല്ലാവരും കൂടെ നിന്ന് അടുക്കളയിൽ നിന്ന് വേണേലും ഇത് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അത്ര സിംപ്ലിഫൈ ചെയ്ത് കളയുക. എന്തൊക്കെ ഇപ്പൊ പുലിവാലി പിടിച്ച് അവരെ അവരുടെ ആൾക്കാരെ പിടിച്ചു നിർത്താനായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു രീതി, അതായത് ആദ്യത്തെ ഉപദേശത്തിൽ നിന്നെല്ലാം മാറി. എനിക്ക് പറയാനുള്ളത് ഇതേ ഉള്ളൂ, കർത്താവിന്റെ രണ്ടാമത്തെ വരവിന്റെ അടയാളം പറയുമ്പം ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയും വെളിപ്പെടുകയും ചെയ്യണം. തെസ്സലോനിക്കേ ലേഖനത്തിലൊക്കെ ഈ യുഗാന്തി സംഭവങ്ങൾ പറയുമ്പോ എന്താ ഈ വിശ്വാസത്യാഗം, അത് പെന്തക്കോസ്തുകാർ മിണ്ടുന്നേ ഇല്ല. ഈ വിശ്വാസത്യാഗം സംഭവിച്ചതാണ് റിഫോർമേഷൻ എന്ന് അവര് പറയുന്നത്, പ്രൊട്ടസ്റ്റാന്റിസം നമ്മൾ പറയുന്നത്. സത്യവിശ്വാസത്തിൽ നടന്നു പോയതാണ്. സഭയുടെ വെളിപ്പെടുത്തലുകളും ബാക്കി പാരമ്പര്യങ്ങളും ഒക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ അത് അഡ്മിറ്റ് ചെയ്യുന്നു, അത് ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല, അത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷേ ആ ഒരു പേര് സത്യവിശ്വാസം ത്യജിക്കപ്പെട്ടു പോയതാണ് ഈ വിശ്വാസത്യാഗം എന്ന് പറയുന്നത്. അത് ആദ്യത്തെ അടയാളം അതാ. അതിനുശേഷം പിന്നെ യുദ്ധം, കാമം, ഭൂകമ്പം, ഇപ്പൊ പറയുന്ന 666, 558 ഒക്കെ. ഇപ്പൊ നമുക്ക് 666 കേൾക്കാനായിട്ട് താല്പര്യം. വിശ്വാസത്യാഗം സംഭവിച്ച് നമ്മൾ മിണ്ടുന്നില്ല. വിശ്വാസത്യാഗം വിശ്വാസത്യാഗമാണെന്ന് നമ്മൾ അറിയുന്നുമില്ല. നമ്മൾ സഭയെ അത് പഠിപ്പിക്കുന്നില്ല. ഞാനും പിന്നെ കുറ്റബോധത്തോടു കൂടി തന്നെ ഞാനും ഈ സംസാരിക്കുന്നു. പക്ഷെ ദൈവം അനുഗ്രഹിച്ചാൽ അതിനുവേണ്ടിയുള്ള സ്റ്റെപ്പൊക്കെ നമ്മുടെ ഭദ്രാസനം വെച്ച് വരുന്നു. വിശദാംശങ്ങൾ പിന്നീട് നിങ്ങളെ പുറകെ അതിന്റെ പ്രോഗ്രസ് അനുസരിച്ച് അറിയിക്കുകയും ചെയ്യുന്നതാണ്. അനുഗ്രഹിച്ചാൽ നമ്മൾ കഴിഞ്ഞ ക്ലർജി മീറ്റിംഗിൽ നമ്മൾ കൂടിയിട്ട് ഒരു അച്ഛന്മാരെല്ലാവരും കൂടെ കൂടി നല്ലൊരു പ്രപ്പോസൽ വന്നു, നല്ലൊരു ഡിസ്കഷൻ അവിടെ ഉണ്ടായി. നമുക്കൊരു ഔട്ട്റീച്ച് പ്രോഗ്രാം നമുക്ക് പിന്നെ നമ്മുടെ ഭദ്രാസനത്തിൻ്റെതായിട്ട് ഒരു മിഷൻ ബോർഡ് സ്ഥാപിക്കണം എന്നുള്ളത്. ഇങ്ങനെ നമ്മൾ ഇങ്ങനെ മാത്രം ചുരുണ്ടുകൂടിയിരുന്നാൽ പോരാ, കുറച്ചുകൂടി വിശാലമായിട്ട് അത് ഏത് രീതിയിൽ വേണം അത് ഡിസ്കസ് ചെയ്ത് നമുക്ക് ഈ മിഷൻ ബോർഡ് ഏത് രീതിയിൽ വേണം, അമേരിക്കയിൽ ഏത് രീതിയിൽ വേണം, നോർത്ത് ഇന്ത്യയിലും മറ്റുള്ളവർക്കും ചെയ്യുന്നത് പോലെ മാത്രം പോരല്ലോ, മറ്റ് ധാരാളം കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാനായിട്ടുണ്ട്, ഭാഷയുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതെല്ലാം ഉൾക്കൊണ്ടു വേണം. നിങ്ങളുടെ പ്രാർത്ഥന പ്രത്യേകമായിട്ട് വയ്ക്കുക. അതിന്റെ വിശദാംശങ്ങൾ അഭിയന്യ തിരുമേനി നിങ്ങൾക്ക് നൽകിക്കൊണ്ടേയിരിക്കും ഇതിനോട് ചേർന്ന്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതൊന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സത്യവിശ്വാസം തിരിച്ചറിയാൻ സാധിക്കണമെന്നുള്ളതാണ്. ഇത് ഈ സത്യവിശ്വാസ ത്യാഗം സംഭവിച്ചു പോയി. അതാണ് ഇപ്പൊ ഗ്രീസ് പ്രീച്ചേഴ്സ് നിങ്ങൾ ഈ സഭയെ കൈവയ്ക്കുന്നവർക്കെല്ലാം പോകരുതെന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. നമ്മുടെ ഈ അമേരിക്കയിൽ ജീവിക്കുമ്പോൾ നമ്മൾ അതും ശരിയാ ഇതും ശരിയാ എന്നൊക്കെ ഞങ്ങൾ വിചാരിക്കും. അങ്ങനെ എല്ലാം ശരിയല്ല, എല്ലാം ശരിയായിരിക്കുന്നതിന് പുറകെ പോവുക. നമ്മുടെ സത്യവിശ്വാസം തിരിച്ചറിയുക, ഈ പഠന ക്ലാസ്സുകളുടെയൊക്കെ ഉദ്ദേശം അതാ, സത്യവിശ്വാസം തിരിച്ചറിയുക എന്നുള്ളതാണ്. യേശു ക്രിസ്തു തന്റെ ശരീരമാണ് ഈ അപ്പം വളരെ കൃത്യമായിട്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുക. അതിന്റെ വില കുറച്ച് കണ്ടവര് ഇപ്പൊ അതിനേക്കാളും വില കുറച്ച പോകുന്ന ആൾക്കാരുടെ പ്രയാസപ്പെട്ട് കൂടി നടക്കുക. അതുകൊണ്ട് സത്യവിശ്വാസം അറിയുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ തമ്പുരാൻ ഓർപ്പിക്കുകയാണ്, ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും, ഞാൻ കൊടുക്കാനിരിക്കുന്ന അപ്പം ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എന്റെ മാംസമാകുന്നതെന്ന് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുക. അന്നാമ ഇത് പാസ്റ്റർ വായിച്ചു കഴിഞ്ഞപ്പോ അന്നാമ പറഞ്ഞു, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതും ലോകത്തിന്റെ ജീവന് വേണ്ടി കൊടുക്കാനിരിക്കുന്നതും ഭക്ഷിക്കുന്നവരെല്ലാം എന്നേക്കും ജീവിക്കുന്നതുമായ എന്റെ ശരീരമാകുന്ന ജീവനുള്ള അപ്പം നൽകുമെന്നാണ് കർത്താവ് വാഗ്ദത്തം ചെയ്തത്. ഈ വാഗ്ദത്തം നിവൃത്തി സഹായം സ്ഥാപിച്ചുകൊണ്ട് അപ്പവും വിഞ്ഞുമാകുന്ന തന്റെ ശരീരരക്തങ്ങൾ ശിഷ്യന്മാർ കൊടുത്തുകൊണ്ട് തങ്ങൾ അവരുടെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് നിവർത്തിച്ചു. കൂടുതൽ വിശദീകരണം യോഹന്നാന്റെ സുവിശേഷം 6:55-58 വരെ വാക്യങ്ങളിൽ കാണുന്നു. വായിച്ചാട്ടെ, നോക്കൂ. യേശു വായിക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു ഒരു വിശദീകരണം കൂടി പറഞ്ഞോട്ടെ. യേശു ക്രിസ്തു ഇത്ര കൃത്യമായി യോഹന്നാന്റെ സുവിശേഷം 6 നിങ്ങളൊന്ന് മനസ്സിരുത്തി അതൊന്ന് വായിച്ചു നോക്കണം. വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നതിന് മുമ്പ് അതിന് മുൻപേ യേശു ക്രിസ്തു എന്തൊക്കെയാണ് വിശുദ്ധ കുർബാനയിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമായി പറയുന്ന ഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം 6. അത് അതിനകത്ത് യേശു ക്രിസ്തു ഇത്രയും വിശദീകരണങ്ങൾ നൽകിയതിനു ശേഷം പിന്നീടാണ് ആ വാഗ്ദത്ത നിവൃത്തിയായിട്ട് പെസഹായെ സ്ഥാപിച്ചുകൊണ്ട് പുതിയ നിയമ പെസഹായായിട്ട് കർത്താവ് നമുക്ക് നൽകുന്നത് എന്നുള്ളത് ഓർപ്പിക്കുക. അതിന്റെ വിശദീകരണമാണ് 55 മുതൽ 58 വരെ വാക്യം എന്ന് പറയുക. വായിച്ചോട്ടെ.
എന്റെ മാംസം സർക്കാർ ഭക്ഷണവും എന്റെ രക്തം സർക്കാർ പാനീയവുമാവുന്നു. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ തന്നെ എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കും. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഇതാകുന്നു. പിതാക്കന്മാർ തിന്നുകയും മരിക്കുകയും ചെയ്തതുപോലെയല്ല, ഈ അപ്പം തിന്നവൻ എന്നേക്കും ജീവിക്കും.
ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും. നോക്കൂ, ഇത്ര കൃത്യമായിട്ട് യേശുക്രിസ്തു ഇത്ര ആഴമായി ഉപദേശങ്ങൾ നൽകുകയാണ്. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എന്ന് പറഞ്ഞാൽ, എന്റെ ശരീരം തിന്നുമ്പോൾ ഞാൻ അവനിൽ വസിക്കുകയാണെന്ന് പറഞ്ഞാൽ, ഇത് ദിസ് ഈസ് നോട്ട് സിംപ്ലി എ ഓർ മിയർ എ റിമെമ്പറൻസ്. ഇതൊരു ചുമ്മാ ഒരു റിമെമ്പറൻസ് എന്നുള്ള അർത്ഥത്തിലല്ല കർത്താവ് പറഞ്ഞിരിക്കുന്നത്. എന്റെ ഓർമ്മയ്ക്കായി എന്ന് പറയുന്നത് റിമെമ്പറൻസ് അലുംനേസിസ് ഉള്ള വാക്കാം. അലുംനേസിസ് എന്ന് പറഞ്ഞാൽ കർത്താവ് നൽകിയ അതേ അർത്ഥത്തിൽ, അതിന്റെ ആ ആ കർത്താവ് നൽകിയ ആ ഒരു ആക്ടിന്റെ റിമെമ്പറൻസ് ഉള്ള അർത്ഥമല്ല. യേശുക്രിസ്തു ശിഷ്യന്മാർക്ക് ഏതർത്ഥത്തിൽ നൽകിയോ അതേ അർത്ഥത്തിൽ, അതിൽ ഒട്ടും ചോർന്നു പോകാതെ, അത് അലുംനേസിസ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതൊട്ടും ചോർന്നു പോകാതെ തന്നെ നമ്മൾ സ്വീകരിക്കുക. അല്ല, ശിഷ്യന്മാർക്ക് കൊടുത്ത ഒരു കാര്യത്തെ ഒരു നാടകമായിട്ടോ ഒരു സ്റ്റേജ് ഷോയായിട്ടോ ഓർക്കുന്ന സംഭവമല്ല. ഇത് ബന്ധക്കോസുകാരെ പഠിപ്പിച്ചു വെച്ചേക്കുന്നു, മനസ്സിലായോ? അത് ആ തെറ്റ് തിന്മയാണെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് യേശു ക്രിസ്തു പറഞ്ഞതായി 55 മുതൽ 58 വരെ വാക്യങ്ങളിൽ പാസ്റ്റർ വായിക്കുക. ഉടനെ അന്നാമ്മ പറയുക, അപ്പവും വീഞ്ഞും തൃക്കൈകളിൽ എടുത്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് തന്റെ ശരീര രക്തങ്ങളാക്കുകയും അതിനെ ഭക്ഷിക്കുന്നവർക്കുണ്ടാകുന്ന സ്വർഗീയ ഫലങ്ങളെ പറ്റി കർത്താവ് വ്യക്തമായി കൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഒന്നെ പാസ്റ്റർ മറുപടിയായിട്ട് പറയുക, അവർക്ക് എല്ലാത്തിനും ഉടക്കാണല്ലോ. അപ്പൊ ഏതായാലും അച്ഛൻ ഈ കാര്യങ്ങൾ എഴുതിയിരിക്കുമ്പോ വളരെ ബന്ധുക്കാരുടെ ചിന്തയിൽ നിന്നുണ്ടാകാവുന്നതിന്റെ അങ്ങേയറ്റത്തെ എഴുത്തുകൾ വരെ അച്ഛനകത്ത് ഉൾക്കൊള്ളിച്ചതിൽ അച്ഛനെ ഞാൻ പ്രത്യേകിച്ച് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് ദൈവം മാനിക്കട്ടെ. പാസ്റ്റർ പറയുക, ആ വാചകങ്ങളെ അങ്ങനെ വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല. ഉപമകളാലും ആലങ്കാരികമായും കർത്താവ് പലതും കൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ മുന്തിരിവള്ളി ആകുന്നു എന്ന് കൽപ്പിച്ചതുകൊണ്ട് കർത്താവ് മുന്തിരിവള്ളിയാണോ? അത് ഞാൻ സമ്മതിക്കുന്നില്ല. നോക്കൂ, അടുത്ത ഉടക്ക് പുള്ളി എടുത്തിട്ടു മുന്തിരിവള്ളി ആണെന്ന് പറഞ്ഞത് കൊണ്ട് മുന്തിരിവള്ളി ആണോ എന്നാ ഉള്ളിൽ ചോദിക്കുന്നത്. ഒന്ന് എന്നാമ പറയുക, പാസ്റ്റർ വേദവാക്യങ്ങൾ സമ്മതിച്ചാൽ മതി. ക്രിസ്തു മുന്തിരിവള്ളിയാകുന്നുവെന്നും കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയം ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്കും ഫലം കായ്പാൻ കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു, എന്നിൽ വസിക്കുന്നുവെങ്കിൽ വളരെ ഫലം കായ്ക്കും. യോഹന്നാൻ 15:1-5 വരെ വാക്യങ്ങളാണ്. ക്രിസ്തുവിൽ നാം ഒന്നായി ചേർന്ന് ഉത്തമ ഫലങ്ങളെ പുറപ്പെടുവിക്കണമെന്ന് തറപ്പിച്ച് കൽപ്പിച്ചതല്ലേ? അങ്ങനെ വേണ്ടെന്നാണോ പാസ്റ്റർ പറയുന്നത്? പാസ്റ്റർ പറഞ്ഞു അതല്ല, അതൊരു ഉപമയാണെന്നാണ് പറഞ്ഞത്. അന്നാമ്മ, അത് ഉപമയാണോ? രൂപകാർത്ഥത്തിൽ ഒരു സത്യത്തെ താൻ വ്യക്തമാക്കിയതല്ലേ? രക്ഷിക്കപ്പെടുന്നതിന് മുന്തിരിവള്ളിയാകുന്ന ക്രിസ്തുവിന്റെ ശരീരമായ സഭയുടെ Ephesians 1:21-23 വരെ Colossians 1:24 ശരീരമായ സഭയുടെ അംഗങ്ങളായിരിക്കണമെന്ന് പൗരസ്വീകാരം സാക്ഷിക്കുന്നുണ്ടല്ലോ. ഉടനെ പാസ്റ്റർ ചോദിക്കുക, ഞാൻ വാതിലാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് വാതിലാണോ? ഉടനെ അന്നാമ്മ, അതെ ഞാൻ വാതിലാകുന്നു എന്നും എന്നിൽ കൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. Johannan 10:7-9 വാക്യങ്ങൾ പറയുന്നുണ്ട് എന്നും കർത്താവ് കൽപ്പിച്ചിട്ടുണ്ട്. എന്നിൽ കൂടെ അല്ലാതെ ആരും ദൈവസന്നിധിയിൽ കടക്കിയില്ലെന്നും കൽപ്പിച്ചിരിക്കുന്നു. ദൈവത്തിനും മനുഷ്യനും ഇടയിൽ ഏക മധ്യസ്ഥൻ ക്രിസ്തുവാണെന്നും കാണുന്നു. 1 Timothy 2:5 ക്രിസ്തുവാകുന്ന ഏക മധ്യസ്ഥനാകുന്ന ഏക വാതിൽ കൂടി മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വാതിലാണെന്ന് കൽപ്പിച്ചത്. അതുപോലെ ഞാൻ ഇടയനാകുന്നു, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു എന്നെല്ലാം കർത്താവ് കൽപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം ശരിയല്ലേ? സംശയമുണ്ടോ നിങ്ങൾക്ക്? ഈ യേശുക്രിസ്തുവിന്റെ 7 I am saying of Jesus Christ ഉണ്ട്. കർത്താവിന്റെ 7 പ്രാവശ്യം ഞാനാകുന്നു, ഞാൻ എന്തൊക്കെയാകുന്നു എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെയാണ് പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോവുകയാണ്. അത് നമുക്ക് പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമല്ല, അത് വന്നതുകൊണ്ട് സന്ദർഭികമായിട്ട് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 6:35 I am the bread of life ഞാൻ ജീവന്റെ അപ്പമാകുന്നു. 8:12 9:5 അവിടെയാണ് I am the light of the world ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് പറയുന്നു. 10:7-9 ഇപ്പൊ പറഞ്ഞ I am the door of the sheep ഞാൻ ആടുകളുടെ വാതിലാകുന്നു എന്ന് പറയുന്നു. 10 തന്നെ 11-14 I am the good shepherd ഞാൻ നല്ല ഇടയനാകുന്നു എന്ന് പറയുകയാണ്. പതിനൊന്നാം അധ്യായം 25 വാക്യത്തിൽ ഐ ആം ദ റിസറക്ഷൻ ആൻഡ് ദി ലൈഫ്, ഞാൻ പുനരുദ്ധാനവും ജീവനുമാകുന്നു എന്ന് കർത്താവ് പറയുക. 14:6 വാക്യത്തിൽ ഐ ആം ദ വേ ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ്, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് കർത്താവ് പറയുന്നത് 14:6 വാക്യത്തിലാണ്. ഐ ആം ദ ട്രൂ വൈൻ, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്നു എന്ന് പറയുന്നത് 15:1 വാക്യത്തിലാണ്. ഇതെല്ലാം യോഹന്നാന്റെ സുവിശേഷത്തിലാണ് സാന്ദർഭികമായിട്ടൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതെല്ലാം പറഞ്ഞിട്ട് ചോദിച്ചത് ശരിയല്ലേ, സംശയമുണ്ടോ എന്ന് ചോദിക്കുക. ഉണ്ട. പാസ്റ്റർ പറഞ്ഞു ഇതെന്റെ ശരീരമാണെന്ന് പറഞ്ഞത് അതുപോലെ ഒരു ഉപമയാണെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാമ്മ, ഉപമയെന്ന് പറഞ്ഞാൽ പാസ്റ്റർ എന്താണ് ധരിച്ചിരിക്കുന്നത്? അപ്പവും വീഞ്ഞും കയ്യിലെടുത്തു വെച്ചുകൊണ്ട് പിതാവിങ്കിലേക്ക് നോക്കി സ്തോത്രം ചെയ്ത് വാഴ്ത്തി തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് തന്റെ ശരീരവും രക്തവും ആകുന്നു വാങ്ങി ഭക്ഷിപ്പിനെന്ന് കൽപ്പിച്ചത് ഉപമയാണോ? ശിഷ്യന്മാർ വാങ്ങി ഭക്ഷിച്ചത് ഉപമയാണോ? കൽപ്പന പ്രകാരം ഇന്നും അത് നിവർത്തിച്ചു വരുന്നത് ഉപമയാണോ? പാസ്റ്റർ, അത് ശരിയാകുന്നത് എങ്ങനെയാണ്? അന്നാമ്മ, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവന്റെ അപ്പം ഞാനാകുന്നു. യോഹന്നാൻ 6:41-48. ഞാൻ നിങ്ങൾക്ക് തരുന്ന അപ്പം എന്റെ ശരീരമാകുന്നു. യോഹന്നാന്റെ സുവിശേഷം 6:51 വാക്യം. ഈ അപ്പം നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. ലൂക്കോസ് 22:19. ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന എന്റെ രക്തമാകുന്നു എന്നിപ്രകാരം കൽപ്പിക്കുകയും എന്റെ ഓർമ്മയ്ക്ക് എന്നാളും ഇപ്രകാരം ചെയ്യുകയും എന്ന് ശിഷ്യന്മാരെ അധികാരപ്പെടുത്തുകയും ചെയ്തത് കൊണ്ടാണ് അവർ ശരീര രക്തങ്ങളായിത്തീരുന്നത്. എന്ന പാസ്റ്റർ പറയുക, എന്റെ രക്തം കൊണ്ടുള്ള പുതിയ നിയമമാവുന്നു എന്ന ഉപമയല്ലേ? അല്ലാമ്മ, പാസ്റ്റർക്ക് മനസ്സിലായില്ലേ? രക്തം ചിന്തിയുള്ള പഴയ നിയമ ബലിക്ക് രക്തരഹിത ബലിയായി അപ്പവീഞ്ഞുകളെ ശുദ്ധീകരിച്ച് സാക്ഷാൽ ശരീര രക്തങ്ങളാക്കി സ്ഥാപിച്ച പുതിയ നിയമ ബലിയെയാണ് ആണെന്നാണ് കൽപ്പിച്ചത്. ഞാൻ നൽകുന്ന അപ്പം എന്റെ ശരീരമാകുന്നു. യോഹന്നാൻ 6:51. എന്റെ ശരീരം സാക്ഷാൽ ഭക്ഷണവും എന്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു. യോഹന്നാൻ 6:55. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. യോഹന്നാൻ 6:56 എന്ന് കൽപ്പിച്ചത് ഉപമയാണോ? ശിഷ്യന്മാർ വാങ്ങി ഭക്ഷിച്ചത് ഉപമയാണോ? പാസ്റ്റർ, അത് എന്ന് പറഞ്ഞിട്ട് പാസ്റ്റർ മൗനമായി. അല്ലാമ്മ, പറഞ്ഞാട്ടെ പാസ്റ്ററെ. കർത്താവ് അപ്പവും വീഞ്ഞും കയ്യിലെടുത്ത് വാഴ്ത്തി നുറുക്കി കൊടുത്തുകൊണ്ട് ഇതെന്റെ ശരീരമാകുന്നു, വാങ്ങി ഭക്ഷിപ്പീൻ, ഇതെന്റെ രക്തമാകുന്നു, വാങ്ങിപ്പാനം ചെയ്യുവീൻ, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവന്റെ അപ്പം ഞാനാകുന്നു, ഞാൻ തരുന്ന അപ്പം എന്റെ ശരീരമാകുന്നു, നിങ്ങളുടെ പിതാക്കന്മാർ മന്നാതിരുന്നുവെങ്കിലും അവർ മരിച്ചു, എന്റെ ശരീരമാകുന്ന ഈ അപ്പം ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല, എന്നേക്കും ജീവിക്കും. ഇങ്ങനെ കൽപ്പിച്ച് ശരീര രക്തങ്ങൾ ശിഷ്യന്മാർക്ക് കൊടുത്ത ഉപമയാണോ? യോഹന്നാൻ 6:52 കൂടി വായിച്ചാട്ടെ പാസ്റ്റർ. അത് വായിക്കുന്നു. യോഹന്നാൻ 6:52 എന്ന് വായിച്ചേ പ്ലീസ്.
നമുക്ക് തന്റെ മാംസം തിന്നേണ്ടതിന് തരുവാൻ ഇവൻ എങ്ങനെ കഴിയും എന്ന് പറഞ്ഞ് തമ്മിൽ വാദിച്ചു.
അന്നാമ്മ അവിടെ മറുപടിയായിട്ട് പറയാം, അപ്പോ കർത്താവ് കൽപ്പിച്ചത് നേരിൽ കേട്ടതായ യഹൂദർക്ക് അത് ഉപമയായി തോന്നിയോ? ശരീരം തിന്നാൻ തരുന്നു എന്ന് പറയുന്നത് കേവലം ഒരു ഉപമയായിട്ടല്ല അവർ ചിന്തിച്ചത്. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാന്ന് പറഞ്ഞപ്പോ ആരും ചോദിച്ചില്ല നീ മുന്തിരിവള്ളിയാണോടാ, നീ വാതിലാണോടാന്നൊന്നും ചോദിച്ചില്ല. ഇവിടെ ഞാൻ എന്റെ ശരീര രക്തങ്ങൾ തരുന്നു എന്ന് പറഞ്ഞപ്പോൾ യഹൂദന്മാർ ചോദിക്കുന്നതായിട്ടാണ് നേരിൽ കേട്ടത്. യഹൂദന്മാർ അത് ഉപമയായി തോന്നിയോ? തോന്നിയെങ്കിൽ അവരങ്ങനെ പറയുമായിരുന്നു. യഥാർത്ഥ തിരിശരീര രക്തങ്ങളായിട്ടല്ലേ അവർ ധരിച്ചത് എന്ന് ചോദിക്കുക. നിങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുക. അന്നെ പാസ് പറഞ്ഞു, അതെ അന്നാമ്മ, താൻ നൽകുന്ന വാഴ്ത്തപ്പെട്ട അപ്പം ജീവൻ നൽകുന്ന തന്റെ ശരീരം തന്നെയാണെന്ന് സംശയരഹിതമായി വ്യക്തമായി പ്രസ്താവിച്ചപ്പോൾ അത് കേട്ടവരായ തന്റെ ശിഷ്യന്മാരിൽ ചിലരെങ്കിലും എന്താണ് എങ്ങനെയാണ് ധരിച്ചതെന്ന് യോഹന്നാൻ 6:60 പറയുന്നത് വായിച്ചാട്ടെ. യോഹന്നാൻ 6:60.
അവന്റെ ശിഷ്യന്മാർ പലരും അത് കേട്ടിട്ട് ഇത് കഠിന വാക്കോ, ഇത് ആർക്ക് കേൾപ്പാൻ കഴിയും എന്ന് പറഞ്ഞു.
ഇത് ആർക്ക് കേൾപ്പാൻ കഴിയും, കേൾക്കുക എന്നുള്ളതിനനുസരിക്കുക എന്നുള്ള വേർഷനും കൂടി നമ്മൾ കാണുന്നുണ്ട്. ഇത് ഉപയോഗിക്കാനായിട്ട്, ഇത് അനുസരിക്കാനായിട്ട്, കേൾക്കാനായിട്ട്. പറഞ്ഞാൽ കേൾക്കത്തില്ലെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കേട്ടില്ലെന്നല്ലോ, അനുസരിക്കുക എന്നുള്ള അർത്ഥമാണല്ലോ. അപ്പൊ അങ്ങനെ ഒരു അർത്ഥം അതിനുണ്ട്. അപ്പോൾ ഇത് അനുസരിക്കാൻ, ഇത് കേൾപ്പാൻ, ഈ വചനം കഠിനം തന്നെയാണ്. ഇത് ആർക്ക് ഇത് ഉപയോഗിക്കാനായിട്ട്, ഇത് അനുസരിക്കാൻ, ഇത് കേൾപ്പാൻ ആർക്ക് കഴിയും എന്ന് പറയുക. ഉടനെ അപ്പോ അവർക്കത് മനസ്സിലായി, ഇത് അനുസരിക്കേണ്ട കാര്യമാണെന്നും എന്റെ ഓർമ്മയ്ക്കാൻ ഞാൻ വരുന്നവരെ ഇപ്രകാരം അനുഷ്ഠിക്കേണ്ടതാണെന്നും ഒക്കെയുള്ള അർത്ഥത്തിലാണ് കർത്താവ് പറയുന്നത് എന്നുള്ളത് അവർക്ക് അന്നേ അത് മനസ്സിലായി. അപ്പോ ഇവന്റെ ശരീരം നമുക്ക് വശിപ്പാൻ തരുന്നതിന് എങ്ങനെ കഴിയുമെന്ന് അവർ ചോദിക്കുന്നുണ്ടല്ലോ. കർത്താവിന്റെ കൂടെ സഞ്ചരിക്കുകയും തന്റെ പ്രസ്താവന നേരിൽ കേൾക്കുകയും ചെയ്ത ശിഷ്യന്മാർ പോലും ധരിച്ചത് താൻ സ്വർഗീയ അപ്പമാണെന്നും നൽകുന്ന അപ്പം തന്റെ ശരീരമാണെന്നുമായിരുന്നു. അത് വിശ്വസിപ്പാനും അനുസരിപ്പാനും അവർക്ക് കഠിനമായ പ്രയാസം തോന്നുകയും ചെയ്തു. അത് ഇതിനകത്ത് ഈ പുസ്തകത്തിൽ പറയാത്ത ഒരു വാക്യം കൊണ്ടൊന്ന് വായിക്കാമോ? 66-ാം വാക്യം വായിച്ചേ.
അന്ന് മുതൽ അവന്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി, പിന്നെ അവരോട് അവനോട് കൂടി സഞ്ചരിച്ചില്ല.
അതും കൂടി നിങ്ങളൊന്ന് ചേർത്ത് മനസ്സിലാക്കുന്നുണ്ടോ? ഈ പുസ്തകത്തിൽ പരാമർശിച്ചിട്ടില്ല എങ്കിൽ ആ രണ്ട് വാക്യങ്ങളും കൂടെ വായിക്കുമ്പോൾ അതിന്റെ അർത്ഥം കൂടുതലായിട്ട് മനസ്സിലാകും. 66-ാം വാക്യത്തിൽ അന്ന് മുതൽ അവന്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി, അവനോടുകൂടി സഞ്ചരിച്ചില്ല. ഓർത്തോ സമയം എന്തൊക്കെ പോയത് ഇത് തന്നെയാ. എന്നാ കുർബാനയാ? കുർബാന എന്നാന്ന് ചോദിച്ചാ പോയത്. അപ്പൊ അവരന്ന് മുതൽ പിൻവാങ്ങിപ്പോയി, പിന്നെ അവനോടുകൂടി സഞ്ചരിച്ചില്ല. ഇത് കണ്ടിട്ട് കർത്താവ് എന്നാ പോകുന്നവൻ പോട്ടെന്നും പറഞ്ഞ് നിൽക്കുമായിരുന്നു അല്ല? 67-ാം വാക്യത്തിൽ കർത്താവ് എന്നാ പറയുന്നേ? 67-ാം വാക്യം.
നിങ്ങൾക്കും പോയിക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു.
നോക്കി, അവിടെ നൂറുകണക്കിന് ആൾക്കാർ കാണും, പക്ഷെ 12 അപ്പോസ്തലന്മാരോട് താൻ ഈ സ്ഥാപിക്കുന്നതിന്റെ അർത്ഥം മനസ്സിലായോ, നിങ്ങൾ വേണോ ഇത് പിന്നീട് ചെയ്യാൻ എന്നുള്ള അർത്ഥത്തിൽ 12 അപ്പോസ്തലന്മാരോട് ചോദിക്കുക, നിങ്ങൾക്കും പോയിക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. ഉടനെ 68-ാം വാക്യത്തിൽ പത്രോസ് എന്നാ പറഞ്ഞു?
ശിമോൻ പത്രോസ് അവനോട്, കർത്താവെ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ എന്റെ പക്കലുണ്ട്.
നിത്യജീവന്റെ വചനങ്ങൾ, നിത്യജീവന്റെ വചനങ്ങൾ അല്ലേ, ദി വേർഡ് ഓഫ് ഇറ്റേണൽ ലൈഫ്, നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ടല്ലോ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? അപ്പൊ അതുവരെ കർത്താവ് ശിഷ്യന്മാരോട് ഒരിക്കലും കർത്താവ് ചിന്തിക്കാത്ത വികാര തീവ്രതയോടുകൂടിയാണ് ഈ ശിഷ്യന്മാരോട് ഈ ആൾക്കാർ പോകുന്നത് കണ്ടിട്ട് നിങ്ങൾക്കും പോകാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കുമ്പോ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകാനാ കർത്താവേ, നിത്യജീവന്റെ വചനം നിന്റെ അടുക്കലുണ്ടല്ലോ എന്ന് പറയുക. ഇറ്റേണൽ ലൈഫ്, നിത്യജീവൻ, എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽക്കുമെന്നും ഞാൻ അവന് നിത്യജീവൻ കൊടുക്കുമെന്നും 58-59 വാക്യങ്ങളിൽ കർത്താവ് കൽപ്പിച്ചതുപോലെ അത് മനസ്സിലാക്കിയിട്ട് പത്രോസ് പറയുക. അപ്പോൾ അത് ഞാൻ ഇടയ്ക്ക് സൂചിപ്പിച്ചു എന്നുള്ളതുള്ള അതിന്റെ കുറച്ചുകൂടെ ആശയം മനസ്സിലാകാൻ വേണ്ടി. വേദത്തെളിവുകൾ ഇത്ര വ്യക്തമായിരിക്കെ ഇതിനെ ഉപമയാണെന്നും ഉപമാനമാണെന്നും മറ്റും പറഞ്ഞ് തർക്കിക്കുന്നത് ശരിയാണോ? വേദസത്യങ്ങൾ അറിയണമെന്നല്ലേ നമ്മുടെ ഉദ്ദേശം? അപ്പോ പാസ്റ്റർ ചോദിക്കുക, കുർബാനയിലെ അപ്പവിഞ്ഞുകൾ സാക്ഷാൽ തിരുശരീര രക്തങ്ങളായി തീരുന്നതെന്നാണോ അന്നാമ പറയുന്നത്? ഉടനെ അന്നാമ മറുപടി പറഞ്ഞു, ഞാനാണോ പറയുന്നത്? കർത്താവ് തന്നെയല്ലേ അങ്ങനെ പറയുന്നത്? വേദഭാഗങ്ങൾ പാസ്റ്റർ തന്നെയല്ലേ വായിച്ചത്? ഉടനെ പാസ്റ്റർ പറഞ്ഞു, ശരി, എങ്കിൽ ക്രിസ്തു അപ്പത്തിൽ എവിടെയാണ് വസിക്കുന്നത്? അപ്പത്തിന്റെ മുകളിലോ ഉള്ളിലോ സൈഡിലോ എവിടെയാണോ ചോദിക്കുക. ഉടനെ അടുത്ത സംശയമായി പുള്ളിക്ക്, അച്ഛനെ ഏതായാലും ഇതെല്ലാം ഇതിനകത്ത് എഴുതി വളരെ വിശദമായിട്ട് അതിന് മറുപടി കൊടുത്തിട്ടുള്ളത് ദൈവത്തെ സ്തുതിക്കുന്നു അതിന്. ഉടനെ അന്നാമ്മ മറുപടിയായിട്ട് പറയാം, അത് കൊള്ളാം, നല്ല സംശയം തന്നെ. മുമ്പൊരിക്കലും ഒരു പ്രൊട്ടസ്റ്റന്റ് സഭയിലെ ബിഷപ്പ് ഇത് കോടതിയിൽ മൊഴി കൊടുത്തിട്ടുള്ള സംഭവമാണ്. അത് ഏതാണ്ട് ഇപ്രകാരമാണെന്ന് കേട്ടിട്ടുണ്ട്, ക്രിസ്തു അപ്പത്തിന്റെ മുകളിലോ താഴെയോ വശങ്ങളിലോ ഉള്ളിലോ സ്തുതി ചെയ്യുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, എന്നാൽ ക്രിസ്തുവിന്റെ ഒരു സാന്നിധ്യം അപ്പത്തിൽ ഉണ്ടാകുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പിന്നെ പാസ്റ്റർ പറയാം, അത് ശരിയല്ലേ, അങ്ങനെയും ചിന്തിക്കരുതോ? അന്നാമ്മ, അത് ശരിയല്ല. കർത്താ അതിന് ഉദാഹരണം പറയുക, വളരെ മനോഹരമായൊരു ഉദാഹരണം. കർത്താവിന്റെ അവതാര വാർത്ത മാനാകുമാരിൽ നിന്ന് കേട്ട ഇടയന്മാർ ബേത്ലഹേമിലെ കാര്യത്തുള്ളത്തിലേക്ക് പോയില്ലേ? പാസ്റ്റർ, പോയി. അന്നാമ്മ, അവർ ആരെയാണ് കണ്ടു വന്നിച്ചത്? പാസ്റ്റർ, ശിശുവായ യേശുവിനെ. അന്നാമ്മ, ആ ശിശു ദൈവമായിരുന്നോ? പാസ്റ്റർ, ആയിരുന്നു. അന്നാമ്മ, ആ ദൈവം ആ ശിശുവിൽ എവിടെയാണ് വസിച്ചിരുന്നത്? തലയിലോ കയ്യിലോ കാലിലോ ഉള്ളിലോ എവിടെയായിരുന്നു എന്ന് ചോദിക്കുക. അന്നാമ്മ ചോദിച്ചു. ഉടനെ പാസ്റ്റർ പറഞ്ഞു, സ്തോത്രം സ്തോത്രം, ആ എന്ത് ചോദ്യമാണ് അന്നാമ്മേ, ആ ശിശു ദൈവമായിരുന്നില്ലേ? അന്നാമ്മ, ആയിരുന്നോ? അതെ, ആ ശിശു ദൈവമായിരുന്നു. അതുപോലെ കർത്താവ് സ്ഥാപിച്ച വിശുദ്ധ കുർബാനയിലെ അപ്പവിഞ്ഞുകളെ വചനപ്രകാരം അത്ഭുതകരമായി തിരുശരീര രക്തങ്ങളാക്കി തീർത്തപ്പോൾ ശരീരത്തിന്റെ ഏത് ഭാഗത്താണ് ക്രിസ്തു എന്ന് ചോദിക്കേണ്ടി ആവശ്യമില്ല, സാക്ഷാൽ തിരുശരീര രക്തങ്ങൾ തന്നെയാണ് അത്. പാസ്റ്റർ, അപ്പവിഞ്ഞുകൾ ശരീരരക്തങ്ങളായി തീരുന്നുവെന്ന് അപ്പോസ്തലന്മാർ വിശ്വസിച്ചിരുന്നോ? അതിന് വേദത്തെളിവുണ്ടോ? ഇത് പിൽക്കാലത്തുണ്ടായ വ്യാഖ്യാനങ്ങളല്ലേ? അവർ കുർബാന അർപ്പിക്കുമായിരുന്നു എന്നിങ്ങനെ പാസ്റ്ററിന്റെ സംശയങ്ങൾ വീണ്ടും നീളുക. അന്നാമ്മ, അപ്പോസ്തലിക വിശ്വാസവും ആചാരവും തന്നെയാണിത്, അവർ കുർബാന അർപ്പിച്ചിരുന്നു. പാസ്റ്റർ, വേദത്തെളിവില്ലാതെ അങ്ങനെ അങ്ങ് പറഞ്ഞാ മതിയോ? അന്നാമ്മ, അപ്പോസ്തലിക പിന്തുടർച്ചയാണിത്, പാസ്റ്ററിക്ക് ഏതിനും വേദത്തെളിവ് വേണം, ഉണ്ട് പാസ്റ്ററെ, ധാരാളം വേദത്തെളിവുകളുണ്ട് പറയാം എന്ന് പറഞ്ഞ് ആ ഒരു പോർഷൻ അവിടെ അവസാനിക്കുന്നു. ഉടനെ
പിന്നീട് അവരുടെ സെർവന്റ് ആയിരിക്കുന്ന പാപ്പൻ ട്രെയുമായിട്ട് വരുന്നതൊക്കെയാണ് കുറച്ചുകൂടി നമുക്ക് തീരാനായിട്ടുണ്ട്. ഏകദേശം പകുതിയോളമേ ആയിട്ടുള്ളൂ, ബാക്കി ഭാഗം കൂടി നമുക്ക് തീരാനായിട്ടുണ്ട്. ഇനിയും സമയമില്ലാത്തത് കൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരു സാധാരണ മനുഷ്യന് വിശുദ്ധ കുർബാനയെ പറ്റി തോന്നാവുന്ന സംശയങ്ങൾ എത്രയോ തിയോളജിക്കലി എത്രയോ ആഴമായ കാര്യങ്ങൾ ലളിതമായി സരസമായി സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഭംഗിയായിട്ട് ഇതിനകത്ത് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഇതൊക്കെ വായിക്കാനും പഠിക്കാനും ഒക്കെ നമുക്ക് പറ്റുന്ന വലിയ അനുഗ്രഹമായിട്ട് നമുക്ക് കരുതാം. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ബാക്കി കാര്യങ്ങൾ അടുത്ത ആഴ്ചയിൽ നമുക്ക് പഠിക്കുകയും ചെയ്യാം. വേറെ എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ?
ചോദിച്ചുള്ളത് താങ്ക് യു വെരി മച്ച് അച്ഛ. അതുപോലെ നമ്മുടെ മയമമയത്തിന്റെ ആഭിമുഖ്യത്തിൽ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് നമ്മുടെ മെമ്പേഴ്സിൽ നിന്ന് ആർട്ടിക്കിൾസ് പ്രതീക്ഷിക്കുന്നു. ഷോർട്ട് സ്റ്റോറി, പോയം, അങ്ങനെ എന്തെങ്കിലും നല്ല നല്ല ആർട്ടിക്കിൾസ് എഴുതി ചാന്തമേനിയുടെ പക്കൽ അയച്ചു കൊടുക്കണേന്ന് ഒന്ന് പറയും, അഭ്യർത്ഥിക്കുന്നു. അത് എന്നെ കേൾക്കുന്ന എല്ലാവരും നന്നായിട്ടൊന്ന് എഴുതി അയക്കണം. ജൂലൈ 15 ആണ് ലൈൻ വെച്ചിരിക്കുന്നത്, പക്ഷെ ജൂലൈ 15 വരെ വെയിറ്റ് ചെയ്യാതെ വേഗം വേഗം അത് അയച്ച് ഒക്ടോബറിൽ അത് പബ്ലിഷ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. സോ എല്ലാവരുടെയും
നമ്മളത് കാനഡയിൽ വെച്ച് റിലീസ് ചെയ്ത ബുക്ക് പോലെ ആയിരിക്കുമല്ലോ അല്ലേ? ഒരു നമ്മുടെ അന്നൊരു പാഠ്യക്കുറിപ്പായിരുന്നു കൂടുതലും അതിനകത്ത്.
നോട്ടീസ് ബുക്കിൽ കണ്ടെയ്ൻ എവരിതിങ്, ഷോർട്ട് സ്റ്റോറീസും പോയംസും, അങ്ങനെ നമ്മുടെ ഒക്കെയുള്ള കഴിവുകള് പാചകത്തിൽ കാണിച്ചതുപോലെ തന്നെ എഴുതാനുള്ള കഴിവുകൾ കാണിക്കാൻ ഒരവസരം.
തീർച്ചയായിട്ടും ഓക്കെ, അത് എല്ലാവരും ആ രീതിയിൽ അത് ഉൾക്കൊള്ളുകയും നിങ്ങളുടെ വേദോത്സവപരമായതോ അല്ലാത്തതോ ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു പബ്ലിഷ് കമ്മിറ്റി ഉണ്ടാവും, ചീഫ് എഡിറ്റോറിയൽ ബോർഡ് ഉണ്ടാവും, ചീഫ് എഡിറ്റർ ഉണ്ടാവും, അതിൽ നിന്നായിരിക്കും. അപ്പൊ നമ്മൾ എഴുതി കൊടുത്തത് കൊണ്ട് നിർബന്ധമായും പബ്ലിഷ് ചെയ്യപ്പെടണമെന്ന് അങ്ങനെ നിർബന്ധം പിടിക്കരുത്. നമ്മുടെ കഴിവുകൾ ദിവസനെ സമർപ്പിക്കാതെ യോഗ്യമാകുകയും പേജുകളൊക്കെ ക്രമീകരിക്കുകയൊക്കെ ചെയ്യേണ്ടതിന് ആവശ്യമുണ്ടല്ലോ. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമായതുകൊണ്ട് അതിന്റെ സ്ട്രെങ്തും വീക്ക്നെസ്സും ഒക്കെ ഉണ്ട്. അത് മനസ്സിലാക്കി നിങ്ങളെല്ലാവരും അത് എല്ലാവരും പക്ഷെ അതിനോട് സഹകരിക്കുകയും ചെയ്യണമേ എന്നുള്ള കാര്യം ഓർപ്പിക്കുകയും ചെയ്യും. ബെന്നിയച്ചൻ ഉണ്ടോ ഇന്ന് ലൈനില്ല?
ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ള നിന്റെ തിരുനാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. ശിഷ്യതാവായ പുത്രാജയമുള്ള നിന്റെ സ്ത്രീബായാൽ ഞങ്ങളെ നീ മറച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള റൂഹ, ശുദ്ധമുള്ള നിന്റെ കുടിയിരിപ്പിനും ഭവനങ്ങളായിട്ട് ഞങ്ങളെ ക്ഷമിക്കണമേ. ദൈവമായ കർത്താവെ, നിരോഗുരല്ലാ സമയത്ത് നിന്റെ ദൈവത്തിന്റെ ചെറിയും ഗീതം ഞങ്ങളെ മറച്ചുകൊള്ളുമാറാകണമേ. അമ്മേ ദൈവമായ കർത്താവ്, ഒരിക്കൽ കൂടെ അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ദൈവമേ, അനുഗ്രഹീതമായ ശ്രേഷ്ഠ വചനങ്ങൾക്കായ തിരുസന്നതയിൽ സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഇന്ന് പ്രിയ അച്ഛനെ ദൈവമേ അനുഗ്രഹീത ശുശ്രൂഷയ്ക്ക് വേണ്ടി നീ ഒരുക്കി. ദൈവമേ, പ്രിയ അച്ഛനും കൂടെ ദൈവമേ ശ്രേഷ്ഠമായ വചനങ്ങൾ കേൾക്കുവാൻ തക്കും ഞങ്ങൾക്കിടയായി. അച്ഛൻ്റെ ശുശ്രൂഷകളെ വാഴ്ത്തണമേ. ദൈവമേ സഭയ്ക്കും ദൈവമേ ഭദ്രാസനത്തിനും മുതൽക്കൂട്ടായി തീരുവാൻ തക്കും അച്ഛൻ്റെ പ്രവർത്തനങ്ങളെയും ശുശ്രൂഷകളെയും മാനിക്കണമേ. കുടുംബത്തിൻ്റെ ജീവിതത്തായിരുന്നു മറുത്തവരെ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്ന ഒരു ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വിവിധ നിലകളിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരെയും ഓർക്കുന്നു. കൃപയിൽ പൊതിയണമേ. ദൈവമേ ഭവനങ്ങളിലായിരുന്ന ദൈവമേ ശുശ്രൂഷ സംബന്ധിച്ചവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബമായ ബലമുള്ള കരങ്ങൾ തരുന്നു. ആവശ്യങ്ങളിലവിടുന്ന് കൂട്ടായി താങ്ങായ തരളായി കൂടിയിരിക്കണമേ. കാത്തിരിപ്പിന്റെ ഈ ഒരു അനുഭവത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നു. ദൈവമേ, ശ്രേഷ്ഠമായ പരിശുദ്ധാത്മാവാസത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. ഒരുക്കത്തോടെ തിരുസന്നിധിയിൽ നിൽക്കുവാനും പരിശുദ്ധാത്മ പൂരിതമായി ഞങ്ങളുടെ ജീവിതത്തെ നയിക്കാനും ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. കുടുംബമായ തിരുസന്നിധിയിൽ തരുന്നു. ആവശ്യഭാരങ്ങളായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ നേതൃത്വം നൽകുന്നവരെ ഓർക്കുന്നു. ശതമാൻ്റെയും ജിയെയും യൂണിറ്റ് സെക്രട്ടറിമാരെയും റീജിയണൽ സെക്രട്ടറിമാരെയും എല്ലാം തിരുസന്നിധിയിൽ തരുന്നു. ദൈവത്തിന് സപ്പോർട്ട് ചെയ്യുന്ന മനോജനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഭദ്രാസനത്തിന്റെ പ്രവർത്തനങ്ങൾ വാഴ്ത്തണമേ. അതിന്റെ തിരുമേനിയും വൈദിക ആസനങ്ങളിലും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഏൽപ്പിച്ചിരിക്കുന്ന മേഖലകളിൽ ദൈവമേനി ഗ്രഹത്തോട് പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന കൃപകളെ ദാനം ചെയ്യണമേ. രോഗത്തിലും ക്ഷേമത്തിലുമായിരിക്കുന്നവരെ അവിടുന്ന് താങ്ങണമേ. ഞങ്ങൾ വാങ്ങിപ്പോയിരിക്കുന്നവരെ ഇമ്പങ്ങളുടെ പ്രതീക്ഷയിൽ വസിപ്പിക്കണമേ. നിങ്ങൾ നിനക്കും നിന്റെ പിതാവിന്റെ വിരുദ്ധ സഹായിക്കുന്നതാണ് സ്തുതിപ്പാനായിട്ട് തന്നെ.
ആശീർവാദം. ഇറക്കി മറുപ്പ് കൃത്യ പരിശുദ്ധാത്മാവാം ദൈവമേ അവിടുത്തെ ശംസർഗവാസം കൂട്ടായ്മേ ഞങ്ങളെല്ലാവരുടെ മേൽ ഞങ്ങളുടെ പ്രസ്ഥാനത്തോടും സദാ വർദ്ധിച്ചിരിക്കുമാറാകണമേ. ആമേൻ.
താങ്ക് യു ഓൾ.
ഗുഡ് നൈറ്റ്.